الحمد لله الذي أعز أولياءه وجعل لهم في قلوب الخلائق ودا. أحمده سبحانه القاهر فوق عباده والأعز جندا، وأشهد أن لا إله إلا الله وحده لا شريك له، ولم يتخذ صاحبة ولا ولدا، وأشهد أن سيدنا ونبينا محمدا صلى الله عليه وآله وصحبه وسلم أتقى الخلق ترا وأسخاهم يدا. اللهم صل وسلم عليه وعلى آله وصحبه صلاة وسلاما دائمين أبدا. فإن أصدق الحديث كتاب الله، وخير الهدى هدى محمد صلى الله عليه وسلم، وشر الأمور محدثاتها، فإن كل محدثة بدعة، وكل بدعة ضلالة، وكل ضلالة في النار. ബഹുമാനമുള്ള സഹോദരങ്ങളെ, സത്യവിശ്വാസികളെ, അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ ദുനിയാവിൽ നമുക്ക് അനുവദിച്ചു തന്നിരിക്കുന്ന ഈ ഒരു ആയുസ്, ധാരാളം ഉത്തരവാദിത്തങ്ങളും ബാധ്യതകളും അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മെ ഏൽപ്പിച്ചിട്ടുണ്ട്. കേവലം തോന്നുന്നത് പോലെ ജീവിക്കുവാനും ദുനിയാവിൽ നമുക്ക് ആവശ്യമായ വസ്തുക്കളൊക്കെ ശേഖരിച്ചു കൂട്ടി ദുനിയാവിൽ നമ്മുടെ ആഗ്രഹങ്ങൾ തീർക്കാനുമല്ല അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മെ പഠിച്ചത്. മറിച്ച് അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മളെ സൃഷ്ടിക്കുകയും ആ സൃഷ്ടിപ്പിന് പിന്നിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല വളരെ വ്യക്തമായ ചില യുക്തികൾ നമ്മൾക്ക് പറഞ്ഞു തരികയും അത് ചെയ്യാൻ വേണ്ടി നമ്മോട് കൽപ്പിക്കുകയും ഈ ദുനിയാവിന്റെ നിസാരതയെ സംബന്ധിച്ച് അള്ളാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധമായ ഖുർആനിൽ വളരെ വ്യക്തമായി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തിന്റെ സുന്നത്തിൽ വളരെ വ്യക്തമായി നമ്മൾക്ക് പഠിപ്പിച്ചു തരികയും ചെയ്തു. പരിശുദ്ധമായ ഖുർആനിന്റെയും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തിന്റെയും വചനങ്ങൾ, നുസൂസുകൾ നമ്മൾ പഠിച്ചു നോക്കിയാൽ ഈ ദുനിയാവിന്റെ നിസാരത നമ്മൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും. എന്റെ വിഷയം അതല്ല, എന്നാലും ഒന്ന് രണ്ട് കാര്യങ്ങൾ മാത്രം അതുമായി ബന്ധപ്പെട്ട് സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, പരിശുദ്ധമായ ഖുർആനിന്റെ വചനങ്ങൾ നമ്മൾ നോക്കിയാൽ ഏതൊരു ദുനിയാവിന് വേണ്ടിയിട്ടാണോ ഇന്ന് ജനങ്ങൾ അടികൂടുന്നത്, ഏതൊരു ദുനിയാവ് സമ്പാദിക്കാൻ വേണ്ടിയിട്ടാണോ ഇന്ന് ജനങ്ങൾ പെടാപാടുപെടുന്നത്, ഇതിനെയൊക്കെ സംബന്ധിച്ച് അള്ളാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധമായ ഖുർആനിൽ നമ്മൾക്ക് ബോധം തരുന്നുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വ തആല ദുനിയാവിന്റെ നിസാരതയെ സംബന്ധിച്ച് പറഞ്ഞു തരുന്നുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു തരുന്നുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആനിൽ പറഞ്ഞു, ഫലാ തഗുറന്നകുമുൽ ഹയാത്തു ദുനിയാ. ജനങ്ങളെ, സത്യവിശ്വാസികളെ, ഈമാനുള്ളവരെ, അള്ളാഹുവിന്റെ വഹ്ദാനിയത്ത് അംഗീകരിച്ചവരെ, ഫലാ തഗുറന്നകുമുൽ ഹയാത്തു ദുനിയാ, ഈ ദുനിയാവിലെ ജീവിതം നിങ്ങളെ വഞ്ചിതരാക്കരുത്. ദുനിയാവിലെ ഒരു വസ്തു കണ്ടിട്ടും നിങ്ങൾ വഞ്ചിതരാവാൻ പാടില്ല. ഇവിടുത്തെ സമ്പത്ത് കണ്ടിട്ട് നിങ്ങൾ വഞ്ചിതരാവരുത്. ഇവിടുത്തെ സൗന്ദര്യം കണ്ടിട്ട് നിങ്ങൾ വഞ്ചിതരാവരുത്. ഫലാ തഗുറന്നകുമുൽ ഹയാത്തു ദുനിയാ, ഈ ദുനിയാവിലെ ജീവിതം ഒരിക്കലും നിങ്ങളെ വഞ്ചിതരാക്കരുത് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു. മറ്റൊരു ഹദീസിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായി മഹാനായ സ്വഹാബി അബൂ സഈദിൻ അൽ ഖുദ്രി റളിയല്ലാഹു അൻഹു പറയുന്നു, ان الدنيا حلوه خضره وان الله مستخلفكم فيها فينظر كيف تعملون. ان الدنيا حلوه خضره تيرشيا الدنياവ് എന്ന് പറയുന്നത് ചില രസങ്ങൾ മാത്രം സമ്മാനിക്കുന്നതാണ്, ചില സുഖങ്ങൾ മാത്രം സമ്മാനിക്കുന്നതാണ്. കാണുമ്പോൾ വളരെയധികം പച്ചപ്പ് തോന്നും, മനസ്സിന് വളരെയധികം താല്പര്യം തോന്നും. പക്ഷേ നിങ്ങൾ ഒരു കാര്യം അറിയണം, وان الله مستخلفكم فيها وان الله مستخلفكم فيها. അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ ദുനിയാവിൽ നിങ്ങളെ പടച്ചു, ഈ ദുനിയാവിലേക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആല നിങ്ങളെ അയച്ചു. തോന്നുന്നത് പോലെ ജീവിക്കാനല്ല, തോന്നുന്നത് പോലെ നടക്കാനല്ല, മറിച്ച് അള്ളാഹു സുബ്ഹാനഹു വ തആല നിങ്ങളെ അയച്ചത് ഈ ദുനിയാവിൽ ചില ബാധ്യതകളുമായിട്ടാണ്. ഫയൻദുറു കൈഫ തഅമലൂൻ, അള്ളാഹു സുബ്ഹാനഹു വ തആല നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ട് നിങ്ങൾ എങ്ങനെയാണ് ജീവിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, ഹദീസുകളൊക്കെ കേൾക്കുമ്പോൾ അന്നത് കേട്ടത് സ്വഹാബികളാണെങ്കിൽ ഇന്ന് കേൾക്കുന്ന നമ്മൾ നമ്മോട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്ന നസീഹത്തായി സ്വീകരിക്കണം. നമ്മൾ മനസ്സിലാക്കുക, നമ്മളിൽ ഓരോരുത്തരെയും അള്ളാഹു നോക്കുന്നുണ്ട്, അള്ളാഹു കാണുന്നുണ്ട്, അള്ളാഹു അറിയുന്നുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വ തആല ജീവിതത്തിൽ ഏൽപ്പിച്ചിരിക്കുന്ന ചില ലക്ഷ്യങ്ങളുണ്ട്, എത്രത്തോളം നമ്മൾ പ്രാവർത്തികമാക്കുന്നുണ്ട്, എത്രത്തോളം നമ്മളത് നടപ്പിലാക്കുന്നുണ്ട്. അള്ളാഹു പറഞ്ഞതുപോലെ, വമാ ഖലഖതുൽ ജിന്ന വൽ ഇൻസ ഇല്ലാ ലിയഅബ്ദൂൻ, മനുഷ്യരെയും ജിന്നുകളെയും നാം പഠിച്ചത് എനിക്ക് ഇബാദത്ത് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഏത് രീതിയിലാണെങ്കിലും അള്ളാഹുവിന് ഇബാദത്തായിരിക്കണം മനുഷ്യന്റെ ജീവിതം. ഏത് രീതിയിൽ, ഏത് മേഖലയിലാണെങ്കിലും മനുഷ്യന്റെ ജീവിതം അള്ളാഹുവിന് ഇബാദത്തായിരിക്കണം. അതല്ലാത്ത ഒരു ജീവിതം, പ്രിയപ്പെട്ടവരെ, അവസാന നാളിൽ നമ്മൾക്കെതിരെ വരും. നമുക്കെതിരെ വരും, അള്ളാഹുവിന്റെ വിചാരണക്ക് മുന്നിൽ നമുക്ക് പിടിച്ചു നിൽക്കാൻ വേണ്ടി സാധിച്ചു കൊള്ളണമെന്നില്ല. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ദുനിയാവിന്റെ നിസ്സാരത നമ്മൾ മനസ്സിലാക്കുക. ഏതൊരു ലക്ഷ്യത്തിന് വേണ്ടിയിട്ടാണ് അള്ളാഹു നമ്മെ പഠിച്ചത്, ആ ഒരു ലക്ഷ്യം സദാസമയം നമ്മുടെ ബോധത്തിലുണ്ടാവണം. അള്ളാഹു എന്നെ പഠിച്ചിരിക്കുന്നത് തോന്നുന്നത് പോലെ ജീവിക്കാനല്ല, തോന്നുന്നത് പോലെ നടക്കാനല്ല, മറിച്ച് അള്ളാഹു സുബ്ഹാനഹു വ തആല എന്നെ സൃഷ്ടിച്ചിരിക്കുന്ന ലക്ഷ്യം അവന്റെ ഇബാദത്താണ്, അവന്റെ ഇബാദത്താണ്. ഈ ഒരു ലക്ഷ്യം ഏൽപ്പിക്കപ്പെട്ടത് ആദ്യമായിട്ട് ഞാനോ നിങ്ങളോ അല്ല, മറിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പരിശുദ്ധമായ ദീനുൽ ഇസ്ലാമിന്റെ ദഅവത്ത് കൊണ്ടുവന്ന സാഹചര്യത്തിൽ അവിടെ ഉണ്ടായിരുന്ന സഹാബികൾക്ക് ഈ ഒരു ലക്ഷ്യത്തെ സംബന്ധിച്ച് പറഞ്ഞുകൊടുത്തു. അവരത് സ്വീകരിച്ചു, നമ്മുടെ മുൻഗാമികൾ സ്വീകരിച്ചു. അവരുടെ മാർഗം അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മൾക്ക് പറഞ്ഞു തന്നു പരിശുദ്ധമായ ഖുർആനിൽ ധാരാളം ആയത്തുകളിലൂടെ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകളിലൂടെ. മുൻഗാമികളായ പണ്ഡിതന്മാർ അവരുടെ ചരിത്രങ്ങളിലൂടെ, അവരുടെ ഗ്രന്ഥങ്ങളിലൂടെ ഈ മുൻഗാമികളായ സ്വഹാബത്തിനെ സംബന്ധിച്ച് നമ്മൾക്ക് പറഞ്ഞു തന്നു. പ്രിയപ്പെട്ടവരെ, അവരെ സംബന്ധിച്ച് നമ്മൾ പഠിക്കണം. അവരാണ് നമ്മുടെ മുൻഗാമികൾ, അവരാണ് സലഫു സ്വാലിഹീങ്ങൾ, നമ്മുടെ മുൻഗാമികൾ എന്ന് നമ്മൾ പറയുമ്പോൾ അതിൽ ആദ്യമായിട്ട് ഉൾപ്പെടുക സ്വഹാബികളാണ്. അവരെ സംബന്ധിച്ച് നമ്മൾ പഠിക്കുക, എങ്ങനെയായിരുന്നു അവർ ജീവിച്ചത്, എന്തിനു വേണ്ടിയിട്ടാണ് അവർ ജീവിച്ചത്? കേവലം ദുനിയാവിന്റെ വസ്തുക്കൾ ഒരുമിച്ച് കൂട്ടാനായിരുന്നു? അതല്ല, എല്ലാത്തിലും ഉപരി അവർ ആഗ്രഹിച്ചത് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ തൃപ്തിയായിരുന്നു. അതാണോ ഞാനും നിങ്ങളും ആഗ്രഹിക്കുന്നത്? തുടങ്ങിയ കാര്യങ്ങൾ പ്രിയപ്പെട്ടവരെ സദാസമയം നമ്മുടെ മനസ്സിലുണ്ടാവണം. അതല്ലാത്ത ഒരു ജീവിതമാണ് നമ്മളിവിടെ കഴിച്ചുകൂട്ടുന്നതെങ്കിൽ ഒരു പക്ഷേ ഈ ദുനിയാവിൽ നമ്മൾക്ക് സുഖസുന്ദരമായി ജീവിക്കാൻ സാധിക്കും. ഈ ദുനിയാവിൽ ഒരു കുറവും നമ്മൾക്ക് വരണമെന്നില്ല. പക്ഷേ മരണത്തിന് ശേഷം ഖബറിലെത്തിയാൽ ഒരാളും നമ്മുടെ കൂടെ ഉണ്ടാവുകയില്ല, നാം ചെയ്ത അമലുകളല്ലാതെ, നാം ചെയ്തിരിക്കുന്ന സൽക്കർമ്മങ്ങളല്ലാതെ. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, മുൻഗാമികളായ സ്വഹാബത്തിലേക്ക് നമ്മൾ മടങ്ങുക, അവരുടെ മാർഗം നമ്മൾ സ്വീകരിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആനിൽ നമ്മൾക്ക് പറഞ്ഞു തരുന്നു, ഉലൈക്കല്ലദീന ഹദല്ലാഹ് ഫബിഹുദാഹു മുഖ്തദി. അല്ലാഹു സുബ്ഹാനഹു വ തആല ഹിദായത്ത് നൽകിയത് അവർക്കാണ്, അവരുടെ മാർഗമാണ് പിൻപറ്റേണ്ടത്. നിങ്ങൾ അവരുടെ മാർഗം മുറുകെ പിടിക്കുക എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആനിൽ പറഞ്ഞു. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, സ്വർഗത്തിലേക്ക് നമ്മൾക്ക് പ്രവേശിക്കണമെങ്കിൽ, മുൻഗാമികളായ സലഫു സ്വാലിഹീങ്ങളായ സ്വഹാബത്തിന്റെ മാർഗം മുറുകെ പിടിക്കണമെങ്കിൽ ആദ്യം നമ്മൾ ചെയ്യേണ്ടത് എന്താ, അവരുടെ മാർഗം എന്തായിരുന്നു എന്ന് നമ്മൾ പഠിക്കുക. ഇതൊരിക്കലും ഒരാളെയും കുറവാക്കാനല്ല. നമ്മൾ ചിന്തിച്ചു നോക്കിയ പ്രിയപ്പെട്ടവരെ, നിങ്ങളിരിക്കുന്ന ഇത്രയും ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം എത്രത്തോളം ആൾക്കാർ സ്വഹാബത്തിന്റെ ചരിത്രം വായിച്ചിട്ടുണ്ട്, എത്രത്തോളം ആൾക്കാർ സ്വഹാബത്തിനെ സംബന്ധിച്ച് പഠിക്കാൻ വേണ്ടി പരിശ്രമിച്ചിട്ടുണ്ട്. സ്വന്തം നാടും വീടും സമ്പത്തുമൊക്കെ പരിശുദ്ധമായ ദീനുൽ ഇസ്ലാമിന് വേണ്ടി നൽകിയവർ, സ്വന്തം നാടവർ ഒഴിവാക്കി, വീടൊഴിവാക്കി, സ്വന്തം ശരീരം പോലും നൽകി, ഭാര്യയെ ഉപേക്ഷിച്ചു, പരിശുദ്ധമായ ദീനുൽ ഇസ്ലാമിന് വേണ്ടി എത്രയോ അധികം അവർ പരിശ്രമിച്ചു. അവരുടെ ജീവിതം നമ്മൾ ഇന്ന് പഠിക്കുന്നില്ല, അവരുടെ ജീവിതം അനുസരിച്ച് നമ്മൾ പ്രവർത്തിക്കുന്നില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആനിൽ നമ്മൾക്ക് നൽകുന്ന താക്കീത്, വമൻ യുഷാഖിഖുർ റസൂൽ മിൻ ബഅദി മാ തബയ്യന ലഹുൽ ഹുദ വയത്തബിഉ ഗൈറ സബീലിൽ മുഅ്മിനീൻ നുവല്ലിഹി മാ തവല്ല വനുസ്ലിഹി ജഹന്നം വസാഅത് മസീറ. അള്ളാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആനിലൂടെ മുസ്ലിം സമുദായത്തിനോട് പറയുന്നു, എന്നോടും നിങ്ങളോടും ഓരോരുത്തരോടും അള്ളാഹു നമ്മോട് പറയുന്നതായി നമ്മൾ മനസ്സിലാക്കുക. വമൻ യുഷാഖിഖുർ റസൂൽ മിൻ ബഅദി മാ തബയ്യന ലഹുൽ ഹുദ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അള്ളാഹു നൽകിയിരിക്കുന്ന ഈ ഇസ്ലാമിന്റെ മാർഗം, വയത്തബിഉ ഗൈറ സബീലിൽ മുഅ്മിനീൻ മുഅ്മിനീങ്ങളായ ആൾക്കാർ സ്വഹാബികൾ ഈ ദീനനുസരിച്ച് ജീവിച്ചു കാണിച്ചു തന്ന മാർഗം, ഈ മാർഗം ആരെങ്കിലും പിൻപറ്റുന്നില്ല എങ്കിൽ, സ്വഹാബത്തിന്റെ മാർഗം ആരെങ്കിലും പിൻപറ്റുന്നില്ല എങ്കിൽ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിത ശൈലി ആരെങ്കിലും ജീവിതത്തിൽ പാലിക്കുന്നില്ല എങ്കിൽ, നുവല്ലിഹി മാ തവല്ല അല്ലാഹു നൽകുന്ന താക്കീത്ത്, ഏതൊരാളുടെ ജീവിതം കണ്ടാണോ നിങ്ങൾ ജീവിച്ചത് അവരുടെ അടുക്കിലേക്ക് പോകാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല ആഖിറത്തിൽ ഈ ജനങ്ങളോട് പറയും. പ്രിയപ്പെട്ടവരെ, കേവലം അവരുടെ അരികിലേക്ക് അയച്ചുകൊണ്ട് അല്ലാഹു നമ്മളെ ഉപേക്ഷിക്കുമെങ്കിൽ അത് തന്നെ ഗൗരവമാണ്. പക്ഷേ അവിടെ തീരുന്നില്ല. അല്ലാഹു പറയുന്നു, വസനുസ്ലിഹി ജഹന്നം വനുസ്ലിഹി ജഹന്നം, അവനെ നരകത്തിൽ ഞാൻ പ്രവേശിക്കും, നരകത്തിൽ ചുട്ടരിപ്പിക്കുമെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു. വസാഅത് മസീറ, അത് എത്ര മോശമായ വാസസ്ഥലമാണ്. പ്രിയപ്പെട്ടവരെ, ഒന്ന് ചിന്തിച്ചു നോക്കിയേ, മുൻഗാമികളായ സ്വഹാബത്തിന്റെ മാർഗം നമ്മൾ പിൻപറ്റുന്നില്ല എങ്കിൽ നമ്മൾക്ക് അള്ളാഹു നൽകിയിരിക്കുന്ന താക്കീത്ത് എത്രമാത്രം ഗൗരവപ്പെട്ടതാണ്. ഇനി നമ്മൾ ചിന്തിക്കുക, നമ്മുടെ ജീവിതത്തിൽ ഇതാണോ നമ്മൾ മാർഗമായിട്ട് വെച്ചിരിക്കുന്നത്, ഈ ഒരു മാർഗമാണോ നമ്മൾ പിൻപറ്റുന്നത്? നമ്മുടെ സംസാരത്തിൽ, നമ്മുടെ ഇബാദത്തുകളിൽ, നമ്മുടെ ക്രയവിക്രയങ്ങളിൽ, കച്ചവടത്തിൽ, വിവാഹ ജീവിതത്തിൽ തുടങ്ങിയ ഓരോരോ കാര്യത്തിലും സഹാബത്തിന്റെ മാർഗം എത്ര ആൾക്കാർ പിൻവച്ചിട്ടുണ്ട് അഥവാ പിൻവച്ചിട്ടില്ല എങ്കിൽ അവർക്ക് അള്ളാഹു നൽകുന്ന താക്കീത്ത് നുവല്ലിഹി മാ തവല്ല, ആരെ കണ്ടാണോ ജീവിച്ചത് അവരുടെ കൂടെ തന്നെ പോയിക്കൊള്ളുക. വനുസ്ലിഹി ജഹന്നം, മാത്രമല്ല നരകത്തിൽ അള്ളാഹു സുബ്ഹാനഹു വതആല ചുട്ടരിക്കും. വസാഅത് മസീറ, അത് എത്ര മോശപ്പെട്ട വാസസ്ഥലമാണെന്ന് അള്ളാഹു സുബ്ഹാനഹു വതആല പറഞ്ഞു തരുന്നു. പ്രിയപ്പെട്ടവരെ, ഒരു ഉമ്മ തന്റെ കുട്ടിക്ക് കൊടുക്കുന്ന നസീഹത്തിനേക്കാൾ വ്യക്തമായിക്കൊണ്ട് ആവർത്തിച്ച് ആവർത്തിച്ച് നമ്മുടെ റബ്ബ് സുബ്ഹാനഹു വതആല നമ്മൾക്ക് ഈ കാര്യങ്ങൾ പറഞ്ഞു തന്നു എന്നിട്ട് നമ്മൾ ചിന്തിക്കുന്നില്ല എങ്കിൽ എത്രത്തോളം നമ്മുടെ ഈമാനിന്റെ കുറവാണ് എന്ന് നാം ഓരോരുത്തരും സ്വയം നഫ്സിനോട് ചോദിച്ചു നോക്കുക. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, സ്വഹാബത്തിലേക്ക് മടങ്ങുക, സ്വഹാബത്തിന്റെ ജീവിതം പഠിക്കുക. മഹാനായ അബ്ദുല്ലാഹ് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറയുന്നു, ഇന്നല്ലാഹ നദറ ഫീ ഖുലൂബിൽ ഇബാദ്, അല്ലാഹു സുബ്ഹാനഹു വതആല അവന്റെ സൃഷ്ടികളിലേക്ക് നോക്കി, അവരുടെ ഹൃദയങ്ങളിലേക്ക് നോക്കി. ഫവജദ ഖൽബ മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖൈറ ഖുലൂബിൻ, ഏറ്റവും നല്ല ഹൃദയം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്കാണെന്ന് അല്ലാഹു സുബ്ഹാനഹു വതആല അറിഞ്ഞു. അല്ലാഹുവിന് അറിയാം, എന്നായാലും എന്താണും അല്ലാഹു സുബ്ഹാനഹു വതആല മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ തിരഞ്ഞെടുത്തു. വസ്വസഹു ലിനഫ്സി, അല്ലാഹു തിരഞ്ഞെടുത്തു. വബ്ദഅഹു ബിറിസാലതി, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് റിസാലത്ത് നൽകി, നുബുവത്ത് നൽകി, അദ്ദേഹത്തെ പ്രവാചകനാക്കിക്കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വതആല അയച്ചു. അവിടെ നിർത്തിയിട്ടില്ല. സുമ്മ നദറ ഫീ ഖുലൂബിൽ ഇബാദ്, അതിനുശേഷം അല്ലാഹു സുബ്ഹാനഹു വതആല മുഹമ്മദ് നബി ഒഴികെയുള്ള ബാക്കിയുള്ള അടിയാറുകളുടെ മനസ്സിലേക്കും നോക്കി. فوجد بعد قلب محمد صلى الله عليه وسلم افضل قلوب, അതിനുശേഷം മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹൃദയത്തിന് ശേഷം ഏറ്റവും നല്ല ഹൃദയവുമായി അല്ലാഹു സുബ്ഹാനഹു വതആല കണ്ടത് സ്വഹാബത്തിനെയായിരുന്നു, സ്വഹാബത്തിനെയായിരുന്നു. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഈ സ്വഹാബികളെ സംബന്ധിച്ച് അബ്ദുല്ലാഹി മസ്ഊദ് പറയുന്നു, ഫജഅലഹും വുസറാ നബീഹി, റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മന്ത്രിമാരായിട്ടാണ് അല്ലെങ്കിൽ പിന്തലമുറക്കാരായിട്ടാണ് അല്ലാഹു സുബ്ഹാനഹു വതആല ഈ സ്വഹാബത്തിനെ തെരഞ്ഞെടുത്തത്. ഈ സ്വഹാബികൾ കേവലം ഇസ്ലാം സ്വീകരിക്കുക മാത്രമല്ല ചെയ്തത്, യുഖാതിലൂന على ديني, ഏതൊരു ദീനാണോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പ്രചരിപ്പിച്ചത് ആ ദീനിന് വേണ്ടി അവർ യുദ്ധം ചെയ്തു. فما راى المسلمون حسنا فهو عند الله حسن. ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറയുന്നു, സഹാബികൾ ഏതൊരു കാര്യമാണോ ദീനായിട്ട് മനസ്സിലാക്കിയത് അതാണ് അള്ളാഹുവിന്റെ അരികിൽ ദീൻ, ഏതൊന്നാണോ അവർ നല്ലതായിട്ട് കണ്ടത് അതാണ് അള്ളാഹുവിന്റെ അരികിൽ ദീൻ. فما راوه سيئا فهو عند الله سيء, സഹാബികൾ ഒരു കാര്യം മോശമാണെന്ന് പറഞ്ഞാൽ അത് അള്ളാഹുവിന്റെ അരികിലും മോശമാണ്. പ്രിയപ്പെട്ടവരെ, ദീനിന്റെ അടിസ്ഥാനമായിട്ട് നമ്മൾ പിൻപറ്റേണ്ടത് സഹാബത്തിനെയാണെന്ന് അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു നമ്മൾക്ക് പഠിപ്പിച്ചു തരുന്നു. ഇനി നമ്മൾ ചിന്തിക്കുക, ഈ സഹാബത്തിനെ സംബന്ധിച്ച് എത്രത്തോളം നമ്മൾ പഠിച്ചിട്ടുണ്ട്, എത്രത്തോളം അവരുടെ ജീവിതത്തിലാണ് ഞാനും നിങ്ങളും ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. മഹാനായ ഹുദൈഫത്തു ബിനുൽ യമാൻ റളിയല്ലാഹു അൻഹു പറഞ്ഞതുപോലെ, അള്ളാഹുവിന്റെ റസൂലിന്റെ സഹാബികൾ പഠിപ്പിക്കാത്ത ഒരു ആരാധന കൊണ്ടും നിങ്ങൾ അള്ളാഹുവിനെ ആരാധിക്കാൻ പാടില്ല. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ദീനിന്റെ ഒരു അടിസ്ഥാനമാണ് സഹാബത്ത് എന്നുള്ളത്. നമ്മുടെ ദീനിന്റെ അടിസ്ഥാനം, അവരെ നമ്മൾ സ്നേഹിക്കണം, അവരെ നമ്മൾ പഠിക്കണം, അവരുടെ ചരിത്രം നമ്മൾ അറിയണം, അവരുടെ കുടുംബം എങ്ങനെയായിരുന്നു എന്ന് നമ്മൾ അറിയണം, അവരുടെ മാർഗം നമ്മൾ പിൻപറ്റണം. ഇതൊക്കെ അള്ളാഹു നമ്മോട് കൽപ്പിച്ചിരിക്കുന്ന കാര്യങ്ങളാണ്, അള്ളാഹു സുബ്ഹാനഹു വതആല നമ്മോട് പഠിക്കാൻ വേണ്ടി പറഞ്ഞ കാര്യങ്ങളാണ്. സയ്യിദ് ഇബ്നു ജുബൈർ റഹിമഹുല്ല പറഞ്ഞതുപോലെ, മാലം യഅരിഫുൽ ബദരിയൂൻ فليس من الدين, ബദരിയങ്ങളായ സഹാബികൾ, ബദറിൽ പങ്കെടുത്ത സഹാബികൾ അറിയാത്ത ഒരു കാര്യം ദീനിൽപ്പെട്ട കാര്യമല്ല. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, സഹാബത്തിനെ സംബന്ധിച്ച് പഠിക്കുക എന്ന് പറയുന്നത് കേവലം നമുക്ക് മനസ്സുണ്ടെങ്കിൽ പഠിക്കാമെന്നല്ല, നമുക്ക് സമയമുണ്ടെങ്കിൽ പഠിക്കാമെന്നല്ല, അവരുടെ മാർഗം നിർബന്ധമായി നമ്മൾ പഠിക്കണം, അത് നമ്മൾ പിൻപറ്റുക എന്നുള്ളത് നിർബന്ധമാണ്. മഹാനായ അബ്ദുല്ലാഹ് ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുമ അദ്ദേഹം പറയുന്നു, മൻ കാന മുസ്തന്നൻ ഫല്യസ്തന്ന ബിമൻ ഖദ് മാത്, ആരെങ്കിലും വേറെ ഒരാളെ പിൻപറ്റുന്നുണ്ടെങ്കിൽ, വേറെ ഒരാളെ പിൻപറ്റുന്നുണ്ടെങ്കിൽ, ഫല്യസ്തന്ന ബിമൻ മാത്, സ്വഹാബത്തിനെ അവൻ പിൻപറ്റുക, സ്വഹാബത്തിനെ പിൻപറ്റുക. അതല്ലാതെ ഒരു സംഘടനയല്ല, ഒരു വ്യക്തിയെയല്ല, സാധാരണ ഏതെങ്കിലും ഒരാളെയല്ല അവൻ പിൻപറ്റേണ്ടത്, മറിച്ച് ഉലൈക അസ്ഹാബു മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഹാബികളെ. ശേഷം പറഞ്ഞു തരുന്നു, പ്രിയപ്പെട്ട സമുദായമേ, സ്വഹാബത്തിനെ സംബന്ധിച്ച് നമ്മൾക്ക് ബോധമില്ലെങ്കിൽ, നമ്മൾക്ക് അവരെ സംബന്ധിച്ച് അറിവില്ലെങ്കിൽ, അവരെ സംബന്ധിച്ച് മഹാനായ സ്വഹാബി അബ്ദുല്ലാഹ് ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുമ നമ്മൾക്ക് പറഞ്ഞു തരുന്നു, കാനു ഖൈറ ഹാദിഹിൽ ഉമ്മ, كانوا خير هذه الامه, ഈ ഉമ്മത്തിൽ ഏറ്റവും നല്ലവർ, സഹാബികളാണ്. അബർറുഹ ഖുലൂബ, അവരുടെ ഹൃദയത്തിൽ ഖൈറല്ലാതെ വേറെ ഒന്നുമില്ല, നന്മ മാത്രമാണ് അവർ ഈ ഉമ്മത്തിന് പഠിപ്പിച്ചു തന്നത്. വഅമഖുഹ ഇൽമ, ഏറ്റവും അധികം ഇൽമുള്ളതും ഈ സഹാബത്തിന്റെ തന്നെയാണ്. വഅഖല്ലുഹ തകല്ലുഫ, ഇല്ലാത്ത ഒരു സ്വഭാവം ഈ സഹാബത്ത് കാണിച്ചു തന്നിട്ടില്ല. നല്ലത് മാത്രമേ അവർ കാണിച്ചു തന്നിട്ടുള്ളൂ. അവർക്ക് അഥവാ ഒരു സ്വഭാവം ഇല്ലെങ്കിൽ അത് അവരുണ്ടാക്കിയിട്ടാണ് കാണിച്ചത്, അതല്ലാതെ അഭിനയിക്കുന്ന ഒരു സ്വഭാവം ഈ സഹാബത്തിനില്ല. ഖൗമുൻ, അവരേതൊരു വിഭാഗമാണ്? ഇഖ്താറഹുമുല്ലാഹു ലിസുഹ്ബത്തി നബീഹി സല്ലല്ലാഹു അലൈഹി വസല്ലം, മഹാനായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തൗഹീദി ദഅവത്തിന് വേണ്ടി വന്നപ്പോൾ അള്ളാഹുവാണ് അവരെ തെരഞ്ഞെടുത്തത്. വനഖ്ലി ദീനി, ഈ ദീനിനെ നമ്മളിലേക്ക് എത്തിച്ചു തന്നത് ഈ സഹാബികളാണ്. ഫതശബ്ബഹു ബി അഖ്ലാഖിഹിം വതറായിഖിഹിം, അതുകൊണ്ട് ലോക മുസ്ലിമീങ്ങളെ ഫതശബ്ബഹു, നിങ്ങൾ സാദൃശ്യപ്പെടുക. ബി അഖ്ലാഖിഹിം, അവരുടെ സ്വഭാവം കൊണ്ട്. വതറായിഖിഹിം, അവരുടെ മാർഗം, അത് നിങ്ങൾ സ്വീകരിക്കുക. ഫഹും അസ്ഹാബു മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം, വീണ്ടും നിങ്ങൾ അറിയുക, അവരാരോരുമല്ല, അവരാരുമില്ലാത്തവരല്ല, അവർ അള്ളാഹുവിന്റെ പ്രവാചകന്റെ ആൾക്കാരാണ്. കാനു അലൽ ഹുദൽ മുസ്തഖീം, അവരാണ് ശരിയായ മാർഗത്തിൽ. വല്ലാഹി വറബ്ബിൽ കഅബ, അള്ളാഹു തന്നെയാണ് സത്യം, അവരാണ് ശരിയായ മാർഗത്തിൽ. പ്രിയപ്പെട്ടവരെ, ഈ സഹാബത്തിനെ നമ്മൾ പിൻവച്ചണം, ഈ സഹാബത്തിനെ നമ്മൾ പിൻവച്ചണം. സ്വന്തം നാടും വീടും സമ്പത്തുമൊക്കെ ഇസ്ലാമിന് വേണ്ടി ചെലവഴിച്ചവർ എത്ര ആൾക്കാർ പ്രിയപ്പെട്ടവരെ സഹാബത്തിനെ സംബന്ധിച്ച് പഠിച്ചിട്ടുണ്ട്. ഞാൻ ആവർത്തിച്ച് ചോദിക്കാനുള്ള കാരണം അതിന്റെ ഗൗരവം നമ്മൾ മനസ്സിലാക്കാനാണ്. ഇന്ന് പല ആൾക്കാരോടും ഒരു 10 സഹാബികളുടെ പേര് ചോദിച്ചാൽ പറയാൻ സാധിക്കുന്നില്ല. ഒരു പക്ഷേ ഇവിടെ കൂടിയിരുന്ന എത്ര ആൾക്കാർക്ക് പ്രിയപ്പെട്ടവരെ 10 സഹാബി സ്ത്രീകളുടെ പേര് ഞാൻ ചോദിച്ചാൽ പറയാൻ വേണ്ടി സാധിക്കും, പലപ്പോഴും പറയാൻ സാധിക്കുന്നില്ല. നുഅ്മാൻ ഇബ്നു ഖൗഖൽ റളിയല്ലാഹു അൻഹുവിനെ ചോദിച്ചാൽ പല ആൾക്കാർക്കും അറിയില്ല. ജുലൈബി റളിയല്ലാഹു അൻഹുവിനെ ചോദിച്ചാൽ പല ആൾക്കാർക്കും അറിയില്ല. പല സഹാബികളെയും ആൾക്കാർക്ക് അറിയില്ല. പ്രിയപ്പെട്ടവരെ, നമ്മുടെ അവസ്ഥ അത്രയും മോശമായി കൊണ്ടിരിക്കുകയാണ്. ഈ സഹാബത്തിലൂടെ അല്ലാതെ നമ്മൾക്ക് വിജയത്തിലേക്ക് പ്രവേശിക്കാനും സാധ്യമല്ല. എന്നിട്ടും അവരുടെ ചരിത്രം നമ്മൾ പഠിക്കുന്നില്ല എന്ന് പറഞ്ഞാൽ എത്രമാത്രം മോശമാണ്, എത്രമാത്രം മോശമാണ്. നിങ്ങൾ മഹാനായ മുസ്അബ് ബിൻ ഉമൈർ റളിയല്ലാഹു അൻഹുവിന്റെ ചരിത്രം വായിച്ചു നോക്കിയേ, എത്ര വലിയ സമ്പന്ന കുടുംബത്തിൽപ്പെട്ട സഹാബിയാണ് അദ്ദേഹം, എത്ര വലിയ സമ്പന്നൻ. അദ്ദേഹം ഉപയോഗിക്കുന്ന ഓരോരോ കാര്യങ്ങൾ, അദ്ദേഹം ജീവിതത്തിൽ ഉപയോഗിച്ചിരുന്ന വസ്ത്രങ്ങൾ, ഇതൊക്കെ വളരെയധികം വിലപിടിപ്പുള്ള വസ്തുക്കളായിരുന്നു. മഹാനായ മുസ്അബ് ബിൻ ഉമൈർ റളിയല്ലാഹു അൻഹു അത്രയും സമ്പന്നനാണ്. ഇസ്ലാം സ്വീകരിച്ചു, സ്വന്തം ഉമ്മ വീട്ടിൽ നിന്ന് ആട്ടി പുറത്താക്കി, എല്ലാം നഷ്ടപ്പെട്ടു, എല്ലാം നഷ്ടപ്പെട്ടു. മുസ്അബ് ബിൻ ഉമൈർ റളിയല്ലാഹു അൻഹുവിന്റെ ഉമ്മ ശബദം ചെയ്തു, മുസ്അബ് ബിൻ ഉമൈർ ഇസ്ലാം ഒഴിവാക്കുന്നത് വരെ യാതൊരു കാരണവശാലും ഞാൻ ഭക്ഷണം കഴിക്കില്ല. മുസ്അബ് റളിയല്ലാഹു അൻഹു കൊടുത്ത മറുപടി, അദ്ദേഹത്തിന്റെ മനസ്സിൽ ഈമാൻ ഉണ്ടായിരുന്നു. അദ്ദേഹം പറഞ്ഞ മറുപടി, അള്ളാഹുവിന്റെ ദീൻ ഒരാൾക്ക് വേണ്ടിയും ഞാൻ ഉപേക്ഷിക്കുകയില്ല, ഒരു മഖ്ലൂഖിന് വേണ്ടിയും റബ്ബുൽ ഇസ്സത്തിന്റെ ദീൻ ഞാൻ ഉപേക്ഷിക്കുകയില്ല എന്ന് പറഞ്ഞു. മഹാനായ മുസ്അബ് ബിൻ ഉമൈർ റളിയല്ലാഹു അൻഹു ഇസ്ലാമിന് വേണ്ടി ജീവിച്ചു. മഹാനായ മുസ്അബ് ബിൻ ഉമൈർ റളിയല്ലാഹു അൻഹുവിനെ ഖുർആൻ പഠിപ്പിക്കാൻ പല സ്ഥലങ്ങളിലേക്കും അയച്ചു. പ്രിയപ്പെട്ടവരെ, അവസാനം ഈ സഹാബി മരണപ്പെട്ടത് എങ്ങനെയാണെന്ന് അറിയോ നിങ്ങൾക്ക്? ഉഹദ് യുദ്ധത്തിന്റെ രണാങ്കളത്തിൽ മഹാനായ മുസ്അബ് ബിൻ ഉമൈർ റളിയല്ലാഹു അൻഹു ഉണ്ടായിരുന്നു. അദ്ദേഹം അതിൽ പങ്കെടുത്തു, അദ്ദേഹത്തിന്റെ ശത്രുക്കൾ കൊല ചെയ്തു, അദ്ദേഹം ഷഹീദായി റളിയല്ലാഹു അൻഹു. പ്രിയപ്പെട്ടവരെ, മഹാനായ മുസ്അബ് ബിൻ ഉമൈർ റളിയല്ലാഹു അൻഹു വലിയ കോടീശ്വരനായിരുന്നെങ്കിലും അവസാനം ഷഹീദാകുമ്പോൾ അദ്ദേഹത്തിന് ഉണ്ടായിരുന്നത് ചെറിയൊരു തുണിക്കഷ്ണമാണ്. മേലിൽ തുണിയിട്ടാൽ കാല് കാണും, കാലിന് തുണിയിട്ടാൽ മേല് കാണുമെന്ന അവസ്ഥ. മഹാനായ മുസ്അബ് ബിൻ ഉമൈർ റളിയല്ലാഹു അൻഹുവിന്റെ ജനാസ കണ്ടപ്പോൾ അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ശരീരത്തിൽ തുണിയിടുക, കാലിന് പുല്ല് വെക്കുക. മുസ്അബ് ബിൻ ഉമൈർ റളിയല്ലാഹു അൻഹുവിനെ ഖബറിലേക്ക് ഇറക്കി വെച്ചത് ശരീരത്തിൽ പുല്ല് വെച്ചുകൊണ്ടാണ്. ഇത് ചരിത്രമായിട്ടല്ല നമ്മൾ കേൾക്കേണ്ടത്, നമ്മൾ മനസ്സിലാക്കുക, ഈ ഒരു അവസ്ഥ എനിക്ക് വന്നാൽ, എന്റെ ഉമ്മയെ ഞാൻ ഖബറിലേക്ക് ഇറക്കി വെക്കുന്നത് അവരുടെ ശരീരത്തിൽ പുല്ല് വെച്ചുകൊണ്ടാണെങ്കിൽ, എന്റെ വാപ്പയെ ഞാൻ എങ്ങനെയാണ് ഇറക്കി വെക്കുന്നതെങ്കിൽ, പ്രിയപ്പെട്ടവരെ, നമ്മുടെ മനസ്സ് എത്രമാത്രം പിടക്കും, എത്രമാത്രം നമുക്ക് വിഷമമുണ്ടാകും. ഇത് കണ്ട ബാക്കിയുള്ള ഏതെങ്കിലും ഒരു സഹാബത്തിന്റെ ഈമാനിന്റെ മാറ്റമുണ്ടായിരുന്നോ? ഇല്ല. അവർക്കറിയാം അവർ സന്മാർഗത്തിലാണ്, അവർക്കറിയാം അവർ ഖൈറിലാണ്. പക്ഷേ പ്രിയപ്പെട്ടവരെ, നമ്മുടെ ഈമാനിന്റെ അവസ്ഥ എന്താ? എത്രമാത്രം ഉറപ്പുണ്ട്, എത്രമാത്രം യഖീൻ ഉണ്ട് നമ്മുടെ മനസ്സിൽ? നമ്മൾക്കിന്ന് പലതും നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, സഹാബത്തിനെ സംബന്ധിച്ച് പഠിക്കുക, അവരെ സംബന്ധിച്ച് നല്ലത് മാത്രം പറയുക. അവരാണ് ഏറ്റവും നല്ലവർ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, ഖൈറുന്നാസി ഖർനി, ഏറ്റവും നല്ല സമുദായം എന്റെ നൂറ്റാണ്ടിൽ ജീവിച്ചിരിക്കുന്ന ആൾക്കാരാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാ, സുമല്ലദീന യലൂനഹും, പിന്നീട് അതിനുശേഷം വരുന്നവർ. സുമല്ലദീന യലൂനഹും, പിന്നീട് അതിനുശേഷം വരുന്നവർ. സുബൈർ ബിൻ അദി റഹിമഹുല്ലാ പറയുന്നു, ഞാൻ അനസ് ബിൻ മാലിക് അൽ അൻസാരി റളിയല്ലാഹു അൻഹു അരികിലേക്ക് പോയി. ഫശകൗന ഇലൈഹി മാ നൽഖാ മിനൽ ഹജ്ജാജ്, ഹജ്ജാജ് ബിൻ യൂസഫ് എന്ന് പറയുന്ന ക്രൂരനായ ഭരണാധികാരി ചെയ്തു കൂട്ടുന്ന കാര്യങ്ങളെ സംബന്ധിച്ച് അദ്ദേഹത്തോട് ഞാൻ പരാതി പറഞ്ഞു. നിങ്ങൾക്കറിയാം, അബ്ദുല്ലാഹ് ബിൻ സുബൈറിനെ പോലെയുള്ള മഹാന്മാരായ സഹാബികളെ കൊന്നൊടുക്കിയ വ്യക്തിയാണ് ഹജ്ജാജ് ബിൻ യൂസഫ്. ഇമാം ദഹബി റഹ്മത്തുല്ലാഹി അലൈഹി സിയറു അലാമിൻ ഉബലായിൽ പറയുന്നത് പോലെ 30,000-ൽ ആൾക്കാരെ ഹജ്ജാജ് ബിൻ യൂസഫ് കൊന്നടക്കിയിട്ടുണ്ട്. അതിൽ സ്വഹാബികളുണ്ട്, അതിൽ താബിഈങ്ങളുണ്ട്. ഇതൊക്കെ കണ്ടതിന് ശേഷം സുബൈർ ബിൻ അദി പറയുന്നു, അനസ് ബിൻ മാലിക് അൽ അൻസാരി റളിയല്ലാഹു അൻഹുവിന്റെ അരികിലേക്ക് ഞാൻ പോയിക്കൊണ്ട് പറഞ്ഞു, ഹജ്ജാജ് ബിൻ യൂസഫ് നമ്മളോട് ദുൽമ ചെയ്യുന്നുണ്ട്. അനസ് റളിയല്ലാഹു അൻഹു പ്രവാചകന്റെ കൂടെ 13 വർഷം ജീവിച്ച മഹാനായ ആ സ്വഹാബി കൊടുത്ത മറുപടി എന്താണ്? ഫവല്ലദി നഫ്സി ബിയദി, അല്ലാഹുവിൽ തന്നെയാണ് സത്യം, അല്ലാഹുവിൽ തന്നെയാണ് സത്യം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നതായി ഞാൻ കേട്ടിട്ടുണ്ട്, ലാ യാതി യൗമുൻ ഇല്ലല്ലദി ബഅദഹു ശർറുൻ മിൻഹു, ഓരോരോ ദിവസവും വരുമ്പോഴും ഓരോരോ ദിവസവും കടന്നുപോയ ദിവസത്തിനേക്കാളും മോശമായിരിക്കുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായി ഞാൻ കേട്ടിട്ടുണ്ട് എന്ന് അനസ് റളിയല്ലാഹു അൻഹു പഠിപ്പിച്ചു കൊടുത്തു. പ്രിയപ്പെട്ടവരെ, നമ്മൾ മനസ്സിലാക്കേണ്ടത് ഏറ്റവും നല്ല കാലഘട്ടം സ്വഹാബത്തിന്റെ കാലഘട്ടമാണ്. അത് നമ്മൾ മുറുകെ പിടിച്ചാൽ മാത്രമേ നമുക്ക് വിജയിക്കാൻ വേണ്ടി സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് അറിയുക, യാതൊരു കാരണവശാലും സ്വഹാബത്തിലൂടെയല്ലാതെ നമ്മൾക്ക് അല്ലാഹുവിലേക്ക് എത്തിപ്പെടാൻ വേണ്ടി സാധ്യമല്ല. പ്രവാചകന്റെ ദീൻ നമ്മൾക്ക് എത്തിച്ചു തന്നത് ഈ സ്വഹാബികളാണ്. അവരെ സംബന്ധിച്ച് നല്ലത് മാത്രമേ പറയാവൂ, അവരെ സംബന്ധിച്ച് ഒരു വാക്കുപോലും മോശമായിട്ട് സംസാരിക്കാൻ പാടില്ല. ഇതൊക്കെ പ്രത്യേകം പറയാനുള്ള കാരണം, ആവർത്തിച്ചു പറയാനുള്ള കാരണം, പല സ്വഹാബികൾക്കെതിരെയും ഇത്തരത്തിലുള്ള മോശമായ പ്രചാരണങ്ങൾ പലരും നടത്തുന്നുണ്ട്. മഹാനായ അബൂദർ അൽ ഗിഫാരി റളിയല്ലാഹു അൻഹുവിനെ സംബന്ധിച്ച് അദ്ദേഹത്തിന് മാർക്സിസം പോലെയുള്ള ചിന്താഗതികൾ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ചില കുഫ്രിന്റെ ആൾക്കാർ പ്രചരിപ്പിക്കുന്നുണ്ട്. സ്വഹാബത്തിനെ സംബന്ധിച്ചിടത്തോളം അത്തരക്കാരല്ല അവർ, അത്തരക്കാരല്ല. ഏറ്റവും അധികം അള്ളാഹുവിന്റെ ദീനിനെ സംബന്ധിച്ച് അറിയുന്നവരാണ് ഈ സ്വഹാബികൾ. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഈ സ്വഹാബത്തിന്റെ മാർഗം നമ്മൾ മുറുകെ പിടിക്കുക. ആ സ്വഹാബത്തിനെ സംബന്ധിച്ച് മോശമായ ഒരു വാക്ക് നമ്മൾ പറയാൻ പാടില്ല. ഇന്ന് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്ന ഈ ഒരു കാലഘട്ടത്തിൽ പല ആൾക്കാരും സ്വഹാബത്തിനെ കുറ്റം പറയുന്നുണ്ട്, അവരെ വിമർശിക്കുന്നുണ്ട്. ഇന്ന് ലോകത്ത് പ്രസിദ്ധമായൊരു വിഭാഗമാണല്ലോ ഷിയാക്കൾ എന്ന് പറയുന്ന വിഭാഗം. അവർ സ്വഹാബത്തിനെ വിമർശിക്കുന്നു. മഹദി ഉമ്മുൽ മുഅ്മിനീൻ ആയിഷ റളിയല്ലാഹു അൻഹ നമ്മുടെ ഉമ്മയെ സംബന്ധിച്ച് അവർ കുറ്റം പറയുന്നു, വ്യഭിചാരിയാണെന്ന് പറയുന്നു. മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബിനെ അവർ ചീത്ത വിളിക്കുന്നു. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെ കാഫിറാണെന്ന് പറയുന്നു. അവർ മാത്രമല്ല, വേറെയും പല സംഘടനകളുടെ നേതാക്കന്മാരും അല്ലെങ്കിൽ പല വിഭാഗത്തിന്റെ നേതാക്കന്മാരും മുആവിയത്ത് ബിൻ അബി സുഫിയാനെ ചീത്ത വിളിക്കുന്നു, അബ്ദുല്ലാഹ് ബിൻ അംർ ബിൻ അൽആസിനെ ചീത്ത വിളിക്കുന്നു. അബൂ സുഫിയാൻ ഇസ്ലാമിൽ പ്രവേശിച്ചിനോ എന്ന് എനിക്ക് സംശയമുണ്ടെന്ന് പല ആൾക്കാരും പറഞ്ഞു നടക്കുന്നു. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, സ്വഹാബത്തിനെ ഒരിക്കലും അങ്ങനെ നമ്മൾ പറയാൻ പാടില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലാ തസുബ്ബു അസ്ഹാബി, നിങ്ങൾ ഒരിക്കലും എന്റെ സ്വഹാബത്തിനെ ചീത്ത പറയാൻ പാടില്ല. ഫവല്ലദീ നഫ്സി ബിയദി, അല്ലാഹുവിൽ തന്നെയാണ് സത്യം. ലൗ അൻഫഖ അഹദുക്കും, നിങ്ങളിൽ നിന്ന് ആരെങ്കിലും ചെലവഴിക്കുകയാണെങ്കിൽ, മിസ്ല ഉഹുദിൻ ദഹബ, ഉഹുദ് പർവ്വതത്തോളം നിങ്ങൾ സ്വർണം ചെലവഴിക്കുകയാണെങ്കിൽ പോലും, മാ ബലഗ മുദ്ദ അഹദിഹിം വലാ നസീഫ, അവരുടെ അടുത്തുപോയിട്ട് അവരുടെ പകുതി പോലും നിങ്ങൾക്ക് സ്ഥാനത്തിൽ മഹത്വത്തിൽ എത്താൻ വേണ്ടി സാധ്യമല്ല എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഈ സ്വഹാബത്തിനെ സംബന്ധിച്ച് നമ്മൾ പഠിക്കുക, അവരുടെ മാർഗം നമ്മൾ പിൻപറ്റുക. ഒന്ന് രണ്ട് ഉദാഹരണങ്ങൾ മാത്രം പറയാം. അവരുടെ ജീവിതത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ട ചില കാര്യങ്ങൾ, അതെന്തിനാണ്? അത് കേട്ടിട്ടെങ്കിലും നമ്മൾ ചിന്തിക്കുക, എവിടെയാണ് അവരുടെ ജീവിതം, എവിടെയാണ് ഞാനും നിങ്ങളും ഉള്ളത്? ഈമാനിന്റെ വിഷയത്തിൽ എന്തുകൊണ്ടാണ് പ്രിയപ്പെട്ടവരെ പ്രത്യേകം സൂചിപ്പിക്കുന്നത്? അവരേതൊരു സ്വർഗമാണോ ആഗ്രഹിച്ചത്, ആ ഒരു സ്വർഗമാണ് ഞാനും നിങ്ങളും ആഗ്രഹിക്കുന്നത്. അവർ അല്ലാഹുവിനോട് ചോദിച്ചത് ജന്നാത്തുൽ ഫിർദോസ് ആണെങ്കിൽ ഞാനും നിങ്ങളും ചോദിക്കുന്നത് അതേ ജന്നാത്തുൽ ഫിർദോസ് ആണ്. പക്ഷേ നമ്മളുടെയും അവരുടെയും പ്രവർത്തനങ്ങൾ എത്രമാത്രം വ്യത്യാസമുണ്ട്. രാത്രി നമസ്കാരത്തിന്റെ വിഷയത്തിൽ നിങ്ങൾ നോക്കിയേ, അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആനിൽ പറഞ്ഞു, കാനൂ ഖലീലൻ മിനൽ ലൈലി മാ യഹ്ജഊൻ വബിൽ അസ്ഹാരിഹും യസ്തഗ്ഫിറൂൻ. സഹാബികളെ സംബന്ധിച്ചിടത്തോളം രാത്രിയിൽ വളരെ കുറഞ്ഞ സമയം മാത്രമേ അവർ ഉറങ്ങാറുള്ളൂ, വളരെ കുറഞ്ഞ സമയം. വബിൽ അസ്ഹാരിഹും യസ്തഗ്ഫിറൂൻ, രാത്രിയുടെ അവസാന സമയമായാൽ അവർ ഇസ്തിഗ്ഫാറിലായിരിക്കും, അവർ ഇസ്തിഗ്ഫാറിലായിരിക്കും. പ്രിയപ്പെട്ടവരെ, ഇസ്തിഗ്ഫാർ എന്ന് പറഞ്ഞാൽ ചെയ്തു പോയ തെറ്റുകളൊക്കെ അള്ളാഹു സുബ്ഹാനഹു വ തആല മറച്ചു വെക്കാൻ അവർ അള്ളാഹുവിനോട് ചോദിച്ചുകൊണ്ടേയിരിക്കും എന്ന് നമ്മൾ ചിന്തിക്കുക. അവർ ജീവിച്ച കാലഘട്ടം ഏതാണ്? ഈമാനിന്റെ കാലഘട്ടം, ഇസ്സത്തിന്റെ കാലഘട്ടം. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കൂടെ അവർ ജീവിച്ചു. എന്നിട്ടും അവർ രാത്രിയുടെ അന്ത്യയാമങ്ങളിൽ എഴുന്നേറ്റുകൊണ്ട് ഇസ്തിഗ്ഫാർ നടത്തുന്നു എന്ന് പറയുമ്പോൾ നമ്മൾ ചിന്തിച്ചു നോക്കി, നമ്മൾ രാത്രിയിൽ ഉറങ്ങുകയാണ് പതിവ്. പല ആൾക്കാരും തഹജ്ജുദ് നമസ്കരിക്കുന്നവരുണ്ടാകാം, ഞാൻ അവരെ സംബന്ധിച്ചല്ല പറയുന്നത്. അതല്ലാത്ത ആൾക്കാർ, നമ്മൾ രാത്രിയിൽ ഉറങ്ങുമ്പോൾ നമ്മൾ ചിന്തിക്കുക, എത്രമാത്രം പാപങ്ങളാണ് നമ്മൾ ചെയ്യുന്നത്, എത്രമാത്രം പാപങ്ങളാണ് പ്രിയപ്പെട്ടവരെ നമ്മൾ ചെയ്യുന്നത്. ഓരോരോ ദിവസവും നമ്മുടെ ജീവിതത്തിൽ പുതിയ പുതിയ പാപങ്ങളാണ്. സ്വഹാബത്തിനെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ ഉണ്ടായിരുന്നില്ല. എന്നിട്ടുകൂടി രാത്രിയുടെ അന്ത്യയാമങ്ങളിൽ അവർ ഇസ്തിഗ്ഫാർ നടത്താറുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവരെ സംബന്ധിച്ച് പറഞ്ഞു, തതജാഫ ജുനൂബുഹും അനിൽ മദാജിഇ യദ്ഊന റബ്ബഹും ഖൗഫൻ വ തമഅ, രാത്രിയിൽ അവർ ഉറങ്ങിക്കിടക്കാറില്ല, രാത്രിയിൽ അവർ ഉറങ്ങിക്കിടക്കാറില്ല, മറിച്ച് അള്ളാഹുവിന് വേണ്ടി അവർ ഇസ്തിഗ്ഫാർ നടത്തും. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ദിവസം പറഞ്ഞു, നിഅമർ റജുലു അബ്ദുല്ലാഹ് ലൗ കാന യുസല്ലി മിനൽ ലൈൽ. അബ്ദുല്ലാഹി ബിൻ ഉമർ രാത്രിയിൽ നമസ്കരിച്ചിരുന്നുവെങ്കിൽ എത്ര നല്ല വ്യക്തിയാണവൻ. മഹാനായ സാലിം റഹിമഹുല്ലാ അദ്ദേഹത്തിന്റെ ശിഷ്യനാണ്. അദ്ദേഹം പറയുന്നു, ഫകാന അബ്ദുല്ലാഹ് ബഅദ ദാലിക ലാ യനാമു മിനൽ ലൈൽ ഇല്ലാ ഖലീല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇത് പറഞ്ഞതിന് ശേഷം വളരെ കുറഞ്ഞ സമയം മാത്രമാണ് അബ്ദുല്ലാഹി ബിൻ ഉമർ രാത്രിയിൽ ഉറങ്ങിയിരുന്നത്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ രാത്രി നമസ്കാരത്തിന്റെ അവസ്ഥ എന്താണ്? എന്തുകൊണ്ടാണ് നമ്മൾ നമസ്കരിക്കാത്തത്? അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു ഖുദ്സിയായ ഹദീസിൽ, രാത്രിയുടെ അവസാന ഭാഗമായാൽ അല്ലാഹു ഒന്നാം ആകാശത്തേക്ക് ഇറങ്ങി വരും. അല്ലാഹു ഇറങ്ങി വരും അവൻ യോജിക്കുന്ന രൂപത്തിൽ. എന്നിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല ചോദിക്കും, ഹൽ മിൻ മുസ്തഗ്ഫിരിൻ അസ്തഗ്ഫിറ ല, ആരെങ്കിലും പാപമോചനം ചോദിക്കുന്നുണ്ടെങ്കിൽ എന്നോട് ചോദിക്ക്, അവന് നൽകാൻ ഞാൻ തയ്യാറാണെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയും. ഹൽ മിൻ സായിലിൻ ഫഉജീബ ല, ആരെങ്കിലും ചോദിക്കുന്നുണ്ടെങ്കിൽ എന്നോട് ചോദിക്ക്, അവന്റെ ചോദ്യത്തിന് ഞാൻ ഉത്തരം നൽകാമെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയും. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇത്ര വലിയ ഓഫറുകൾ നമ്മൾക്ക് നൽകിയിട്ടും നമ്മൾ അതിന്റെ വിറകിൽ പോകുന്നില്ല, അല്ലാഹുവിനോട് ചോദിക്കുന്നില്ല. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ഈമാനിന്റെ അവസ്ഥ എന്താണ്? നമ്മൾ ഓരോരോ സമയം സ്വയം നഫ്സിനോട് ചോദിക്കുക, ഞാൻ ഇന്ന് മരിച്ചാൽ എന്റെ അവസ്ഥ എന്താണ്? എത്രത്തോളം അല്ലാഹുവിനോട് ഇസ്തിഗ്ഫാർ ചെയ്യുന്നുണ്ട്? മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, ഒരു ദിവസം 100 തവണ ഞാൻ ഇസ്തിഗ്ഫാർ നടത്താറുണ്ട്. മുൻപിൻ പാപങ്ങൾ അല്ലാഹു മാഫാക്കി കൊടുത്ത അല്ലാഹുവിന്റെ പ്രവാചകന്റെ അവസ്ഥ ഇതാണെങ്കിൽ, ജീവിതത്തിൽ ധാരാളം പാപങ്ങൾ അറിഞ്ഞും അറിയാതെയും ചെയ്യുന്ന ഞാനും നിങ്ങളും, പ്രിയപ്പെട്ടവരെ, എത്രമാത്രം അല്ലാഹുവിനോട് ഇസ്തിഗ്ഫാർ ചോദിക്കണം. ഞാൻ ആദ്യമേ പറഞ്ഞതുപോലെ, ഒരു ചെവിയിൽ കേട്ട് മറ്റൊരു ചെവിയിൽ വിടാനോ, അല്ലെങ്കിൽ ഇതൊക്കെ അന്ന് പ്രവാചകൻ സഹാബത്തിനോട് പറഞ്ഞ കാര്യങ്ങളാണെന്ന് പറഞ്ഞ് ഒഴിവാക്കാനോ അല്ല നമ്മൾ കേൾക്കേണ്ടത്. സ്വയം നഫ്സിനോട് ചോദിക്കുക, സ്വയം നഫ്സിനോട് ചോദിക്കുക, ഞാനിപ്പോൾ മരിച്ചാൽ ജുമാ നമസ്കാരം കഴിഞ്ഞ് പുറത്തിറങ്ങുമെന്ന് നമ്മൾക്ക് ആർക്കും ഉറപ്പില്ല. ഞാനിപ്പോൾ മരിച്ചാൽ എന്റെ അവസ്ഥ എന്താണ്? എത്രമാത്രം പാപം ചെയ്തു? ഇന്ന് ഞാൻ എത്രമാത്രം പാപം ചെയ്തു? തുടങ്ങിയ ചോദ്യം എപ്പോഴും മനസ്സിലുണ്ടാവണം. സഹാബികളെ സംബന്ധിച്ച് ഒരു ഷാഇർ പറഞ്ഞതുപോലെ, സഹാബത്തിനെ സംബന്ധിച്ചിടത്തോളം രാത്രി സമയങ്ങളിൽ അവർ മൊത്തം നമസ്കാരമായിരുന്നു, വളരെ കുറഞ്ഞ സമയം മാത്രമേ ഉറങ്ങാറുള്ളൂ. സഹാബത്തിന്റെ ജീവിതം അങ്ങനെയാണ്. മഹാനായ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു, അദ്ദേഹം എന്താ ചെയ്തിരുന്നത്? രാത്രിയുടെ ആദ്യത്തെ ഒരു ഭാഗം അദ്ദേഹം എഴുന്നേറ്റ് നമസ്കരിക്കും. അദ്ദേഹം ഉറങ്ങുമ്പോൾ ഭാര്യയെ വിളിക്കും, ഭാര്യ എഴുന്നേറ്റ് നമസ്കരിക്കും. ഭാര്യ ഉറങ്ങുമ്പോൾ അവരുടെ അടിമ അവിടെ ഉണ്ടായിരുന്ന വേലക്കാരിയെ വിളിക്കും, അവർ എഴുന്നേറ്റ് നമസ്കരിക്കും. രാത്രിയെ 3 തിരിച്ചുകൊണ്ട് ഇബാദത്തിൽ അവർ മുഴുകിയിരുന്നു. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, രാത്രി നമസ്കാരത്തിന്റെ വിഷയത്തിൽ സഹാബത്തിനെ നമ്മൾ പിൻപറ്റുക. ഇതൊരു ഉദാഹരണം മാത്രമാണ്. ഇങ്ങനെ പല വിഷയങ്ങൾ, ഉദാഹരണത്തിന്റെ പരിശുദ്ധമായ ഖുർആനുമായിട്ടുള്ള ബന്ധം, സഹാബികളെ സംബന്ധിച്ചിടത്തോളം പ്രിയപ്പെട്ടവരെ, എത്രമാത്രം ബന്ധം അവർ ഖുർആനുമായിട്ട് പുലർത്തിയിരുന്നു, എത്രമാത്രം ബന്ധം അവർ ഖുർആനുമായി പുലർത്തിയിരുന്നു. നമ്മൾക്ക് ഇന്ന് പല ആൾക്കാർക്കും ഖുർആനുമായിട്ട് ബന്ധമില്ല എന്ന് മാത്രമല്ല, അടിസ്ഥാനപരമായ ചില വിശ്വാസങ്ങൾ പോലും പരിശുദ്ധമായ ഖുർആനിൽ നമ്മൾക്ക് നഷ്ടപ്പെട്ടു. അത് നമ്മുടെ ഈമാനിന്റെ കുറവാണ്, നമ്മൾ തിരിച്ചറിയണം. പല ആൾക്കാരും ഇന്ന് പരിശുദ്ധമായ ഖുർആന്റെ വിഷയത്തിൽ സൂക്ഷിക്കുന്ന വാക്കുകൾ, അല്ലെങ്കിൽ ഉപയോഗിക്കുന്ന വാക്കുകൾ, പ്രിയപ്പെട്ടവരെ, കുഫ്രിന്റെ വാക്കുകൾ പോലുമുണ്ട്. പല ആൾക്കാരും അതൊന്നും മനസ്സിലാക്കുന്നില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധമായ ഖുർആനെ സംബന്ധിച്ച് നമ്മൾക്ക് പറഞ്ഞ എന്താ? ഈ ഖുർആൻ എന്ന് പറയുന്നത് ഒരു സംശയത്തിനുമിടയില്ലാത്തതാണ്. ഒരു സംശയവും ഖുർആനിലില്ല. കാരണം ഇത് അള്ളാഹുവിന്റെ സംസാരമാണ്, റബ്ബുൽ ഇസ്സത്തിന്റെ സംസാരമാണ്. ഇന്ന് ചില ആൾക്കാർ, മോഡേൺ ആധുനിക ശാസ്ത്രം എന്തെങ്കിലും പുതിയൊരു കാര്യം കണ്ടുപിടിച്ചാൽ അത് ഖുർആൻ യോജിക്കുന്നുണ്ടെങ്കിൽ പറയും, ഇപ്പൊ മനസ്സിലായത് ശരിയാണ്. കാരണം എന്താ? ശാസ്ത്രം കണ്ടുപിടിച്ചു. ശാസ്ത്രം പറഞ്ഞാലും ഇല്ലെങ്കിലും ഖുർആൻ സത്യമാണ്. ശാസ്ത്രം ഖുർആനെതിരെ പറഞ്ഞാൽ പോലും ഖുർആനാണ് സത്യം. ശാസ്ത്രം ഖുർആൻ അഥവാ എതിര് പറഞ്ഞാൽ പോലും പരിശുദ്ധമായ ഖുർആനാണ് സത്യം. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, പരിശുദ്ധമായ ഖുർആൻ അടിയുറച്ച് വിശ്വസിക്കണം. ഇത് അല്ലാഹുവിന്റെ കലാമാണ്, ഇത് അല്ലാഹുവിന്റെ കലാമാണ്. ശാസ്ത്ര ലോകത്തെയും ശാസ്ത്രജ്ഞന്മാരെയും പഠിച്ചത് അല്ലാഹു സുബ്ഹാനഹു വ തആലയാണ്. അവലം യറൗ അന്നല്ലദീ ഖലഖഹും ഹുവ അശദ്ദു മിൻഹും ഖുവ. അല്ലാഹു പരിശുദ്ധ ഖുർആനിൽ ചോദിക്കുന്നത് പോലെ, ഇതിനെയൊക്കെ പഠിച്ചിരിക്കുന്ന അല്ലാഹുവല്ലേ ഏറ്റവും അധികം ശക്തൻ? അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, പരിശുദ്ധമായ ഖുർആനുമായിട്ടുള്ള നമ്മുടെ ബന്ധം നമ്മൾ ഒന്നുകൂടി ചിന്തിക്കുക, എത്രമാത്രം ബന്ധമുണ്ട്. ഖുർആൻ അല്ലാഹുവിന്റെ കലാമാണെന്ന് വിശ്വസിച്ചു കഴിഞ്ഞാൽ ഈ ഖുർആൻ ഓതുന്നത് എത്രമാത്രം നമ്മുടെ ജീവിതത്തിലുണ്ട്? ഇന്ന് പല ആൾക്കാരും ഖുർആൻ ഓതുന്ന എപ്പോഴാ? ഫ്രീ ടൈം കിട്ടുമ്പോൾ. സഹാബികൾ ഖുർആൻ ഓതിയിരുന്ന എപ്പോഴാ? എല്ലാ മൂന്ന് ദിവസത്തിലും ഖത്തം തീർക്കും, എല്ലാ ഏഴ് ദിവസത്തിലും ഖത്തം തീർക്കും. നമ്മളിൽ പല ആൾക്കാരും ഖത്തം തീർക്കുന്നത് റമദാനിന് മാത്രമാണ്. ചോദിച്ചാൽ പറയും സമയമില്ല, തിരക്കാണ്. പ്രിയപ്പെട്ടവരെ, അള്ളാഹു നൽകുന്ന 24 മണിക്കൂറിൽ നിന്ന് 20 മിനിറ്റ് മാറ്റി വെച്ചാൽ എല്ലാ ദിവസവും ഒരു പ്രയാസവും ഇല്ലാതെ ഒരു ജുസ്വ് ഓതാൻ വേണ്ടി നമുക്ക് സാധിക്കൂലേ? എന്തായാലും സാധിക്കും. പക്ഷേ നമ്മളത് ചെയ്യുന്നില്ല, നമ്മളത് ചെയ്യുന്നില്ല. ചില ആൾക്കാർ പറയും തിരക്കാണ്, ജോലി തിരക്കാണ്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിൽ നമ്മൾ അതിന് എന്ത് സ്ഥാനമാണ് നൽകുന്നത് അതനുസരിച്ചാണ് നമ്മുടെ തിരക്ക്. നമ്മൾ എത്ര ജോലി തിരക്കാണെങ്കിലും നമുക്ക് വേണ്ടപ്പെട്ട ഒരാൾക്ക് അസുഖം വന്നാൽ അയാളെയും കൂട്ടി നമ്മൾ ഹോസ്പിറ്റലിൽ പോയില്ലേ? കാരണം എന്താ? അയാളെ സംബന്ധിച്ചിടത്തോളം അയാൾക്ക് നമ്മുടെ മനസ്സിൽ ഒരു സ്ഥാനമുണ്ട്. ഇതേപോലെ അല്ലെങ്കിൽ ഇതിനേക്കാൾ പരിശുദ്ധമായ ഖുർആന്റെ സ്ഥാനം നമ്മൾ യഥാർത്ഥത്തിൽ കൊടുക്കണ്ടേ? പക്ഷെ എന്തുകൊണ്ടാണ് നമ്മൾ നൽകാത്തത്? എന്തുകൊണ്ടാണ് നമ്മൾ നൽകാത്തത്? എല്ലാ ദിവസവും ഒരു ജുസ് ഓതുന്ന എത്ര ആൾക്കാരാണ് നമ്മുടെ കൂട്ടത്തിൽ? ഇതൊന്നും കുറ്റപ്പെടുത്താനല്ല പ്രിയപ്പെട്ടവരെ. സഹാബികൾ ഇതൊക്കെ ചെയ്തത് എന്തിനു വേണ്ടിയാണെന്നറിയോ? ജന്നാത്തുൽ ഫിർദോസ് ലഭിക്കാൻ. ജന്നാത്തുൽ ഫിർദോസ് ലഭിക്കാൻ ഈ ദുനിയാവിൽ അവരൊന്നും ഉണ്ടാക്കാൻ വേണ്ടി പരിശ്രമിച്ചിരുന്നില്ല, മറിച്ച് ആഖിറത്തിലേക്ക് മുതൽ കൂട്ടുണ്ടാക്കിയെടുക്കാൻ അവർ പരിശ്രമിച്ചു. അതുകൊണ്ട് അൽഹംദുലില്ലാ, അള്ളാഹു അവർക്ക് നൽകിയിരിക്കുന്ന സന്തോഷവാർത്ത എന്താ? വകുല്ലൻ വഅദല്ലാഹുൽ ഹുസ്ന. എല്ലാ സഹാബികളും സ്വർഗത്തിന്റെ അവകാശികളാണ്, എല്ലാ സഹാബികളും സ്വർഗത്തിന്റെ അവകാശികളാണെന്ന സന്തോഷവാർത്ത അവരുടെ ജീവിതകാലത്ത് തന്നെ അള്ളാഹു സുബ്ഹാനഹു വതആല അറിയിച്ചു കൊടുത്തു. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, അവരുടെ മാർഗം നമ്മൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, സ്വർഗം നമ്മൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, അവരെങ്ങനെയാണോ ജീവിച്ചത് അതേപോലെ നമ്മൾ ജീവിക്കാൻ വേണ്ടി പരിശ്രമിക്കുക. അതേപോലെ തന്നെ അവരുടെ നിഷ്കളങ്കത, അവർ ചെയ്തിരിക്കുന്ന ഇബാദത്തുകളിൽ എത്രമാത്രം അവർ നിഷ്കളങ്കത സൂക്ഷിച്ചിരുന്നു, ഇതൊക്കെ നമ്മൾ ചിന്തിക്കണം. മഹാനായ ഇമാം അൽ ഹസനുൽ ബസ്രി റഹിമഹുല്ലാ പറയുന്നു, ഇൻ കാന അർജുൽ ലയജ്ലിസുൽ മജ്ലിസ് ഫതജീഉഹു ദമഅതുഹു മിൻ ഖശ്യത്തില്ലാഹി ഫയറുദ്ദഹാ. നമ്മുടെ കൂടെ ചില സഹാബികൾ ഇരിക്കാറുണ്ട്, ചില ആൾക്കാർ ഇരിക്കാറുണ്ട്. ഇരുന്നു കൊണ്ടിരിക്കുമ്പോൾ അള്ളാഹുവിനെ പേടിച്ചുകൊണ്ട് അവർ കരയും. കരയാൻ വേണ്ടി തുടങ്ങിയാൽ അപ്പോൾ തന്നെ അവരുടെ കണ്ണുനീര് അവർ തുടക്കും. എന്തിനു വേണ്ടിയിട്ട്? ആരും തന്റെ കണ്ണുനീര് കാണാൻ പാടില്ല എന്ന നിർബന്ധം അവർക്ക് ഉണ്ടായിരുന്നു. ആരും കാണാൻ പാടില്ല. ഫഇദാ ഖശിയ അൻ തസ്ബിഖഹു ഖാമ, അഥവാ കണ്ണുനീർ അവന് പിടിച്ചു നിർത്താൻ വേണ്ടി പറ്റുന്നില്ലെങ്കിൽ അവൻ എഴുന്നേറ്റ് പോകും ആ മജ്ലിസിൽ നിന്ന്. അതായിരുന്നു സഹാബികൾ, അതായിരുന്നു സഹാബികൾ. അവർ ചെയ്തിരുന്ന ഇബാദത്ത് ഒരാളും അറിയില്ലായിരുന്നു. എന്നിട്ട് പറയുന്നു, വകാന അർജുൽ യതഅബ്ബദു 20 സന വമാ യഅലമു ബിഹി ജാറുഹു. ചില സഹാബികൾ 20 വർഷം അമൽ ചെയ്യും, 20 വർഷം ഇബാദത്ത് ചെയ്യും, അവന്റെ അയൽവാസി പോലും അറിയില്ല അവനെ ഇബാദത്ത് ചെയ്യുന്നത്. അത്രയും അധികം രഹസ്യമായി അല്ലാഹുവിന് വേണ്ടി മാത്രം ചെയ്യുന്നു. വകാനു യഖ്ഫൂന അൽഅമൽ ഹത്താ അൻ അഹ്ലീഹിം. ചില അമലുകൾ അവരുടെ ഭാര്യമാരെ തൊട്ടുപോലും അവർ മറക്കാറുണ്ടായിരുന്നു. അവരുടെ ഭാര്യമാർ പോലും അവർ ചെയ്യുന്ന അമൽ അറിഞ്ഞില്ല. ഹസനുൽ ബസ്രി റഹിമഹുല്ലാ നമ്മൾക്കൊരു ഉദാഹരണം പറഞ്ഞു തരുന്നു. ഫയൻതലിഖുൽ വാഹിദു ഫി അവ്വലിൽ യൗമി സ്വായിമ. ചില സഹാബികളുടെ പതിവ് എങ്ങനെയാണെന്നറിയോ? രാവിലെ അവർ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോകുമ്പോൾ അവർ നോമ്പുകാരായിരിക്കും, അവർ നോമ്പുകാരായിരിക്കും. പക്ഷേ അവരുടെ ഭാര്യക്കറിയില്ല അവർ നോമ്പുകാരനാണെന്ന്. യഅഖുദു മഅഹു ഇഫ്താറഹു ഫി സ്വബാഹി. അവർ രാവിലെ പോകുന്ന സമയത്ത് അവരുടെ കൂടെ പ്രഭാത ഭക്ഷണം എടുക്കും, ബ്രേക്ക്ഫാസ്റ്റ് കയ്യിലെടുക്കും. അതിനുശേഷം ഭാര്യ വിചാരിക്കും, തദുന്നു സൗജതുഹു അന്നഹു സയുസ്തിറു ഫി അമലി. ഭാര്യ എന്താ വിചാരിക്കുക? പണിസ്ഥലത്തേക്ക് പോയാൽ അവിടെ വെച്ച് ആ സഹാബി ഭക്ഷണം കഴിക്കും എന്ന് ഭാര്യ വിചാരിക്കും. പക്ഷേ ഫയദ്ഹബു വയതസദ്ദഖു ബിഹി, ആ ഭക്ഷണം കൊണ്ടുപോയി സദഖ കൊടുക്കും. അത്ര പോലും ഭാര്യ അവർ അറിയിച്ചിരുന്നില്ല, അത്ര പോലും കുടുംബക്കാരെ അറിയിച്ചിരുന്നില്ല. അവരുടെ മനസ്സിൽ എപ്പോഴും ഉണ്ടായിരുന്നത് അള്ളാഹു സുബ്ഹാനഹു വതആലയുടെ മുന്നിൽ എനിക്കൊരു സ്ഥാനമുണ്ടാവണം എന്നാണ്. അള്ളാഹുവിന്റെ മുന്നിൽ എനിക്ക് സ്ഥാനമുണ്ടാവണം, ജനങ്ങൾ എന്നെ എന്ത് പറഞ്ഞാലും എനിക്ക് വേണ്ടില്ല എന്നൊരു താല്പര്യമായിരുന്നു ആ സഹാബത്തിന്റെ മനസ്സിൽ. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നിഷ്കളങ്കതയുടെ വിഷയത്തിൽ ചെയ്യുന്ന ഇബാദത്തുകൾ അള്ളാഹുവിന് വേണ്ടി മാത്രമായിട്ട് നമ്മൾ ആ ഒരു കാര്യം എപ്പോഴും മനസ്സിൽ കൊണ്ട് നടക്കുക. യാതൊരു കാരണവശാലും മറ്റൊരാളെ അറിയിക്കാൻ നമ്മൾ ചെയ്യാൻ പാടില്ല. ഇതൊക്കെ നമ്മുടെ നാട്ടിൽ നിന്ന് പലപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നതാണ്. ഒരാൾ നമ്മെ നോക്കിയിരിക്കുന്നുണ്ടെങ്കിൽ, ഒരാൾ നമ്മളെ നോക്കുന്നുണ്ടെങ്കിൽ, നമ്മൾ നമസ്കാരം വളരെയധികം നന്നാക്കും. അതിനൊന്നും ആവശ്യമില്ല, അതിന്റെ ഒന്നും ആവശ്യമില്ല. അള്ളാഹു സുബ്ഹാനഹു വതആല നമ്മൾക്ക് എങ്ങനെയാണോ പറഞ്ഞു തന്നത് അതുപോലെ നമ്മൾ നമസ്കരിക്കുക, അള്ളാഹു സുബ്ഹാനഹു വതആലക്ക് വേണ്ടി നമസ്കരിക്കുക. അതേപോലെ തന്നെ നാഫിഉ മൗല ഇബ്നു ഉമർ റഹിമഹുല്ലാ പറയുന്നു, ലഖദ് അദ്റക്തു അഖ്വാമ. ചില സഹാബികളെ ഞാൻ കണ്ടിരുന്നു, യതൂഫൂന ബിഹാദൽ ബൈത്, അവർ ഈ ബൈത്തുൽ അതീഖ് കഅബ തവാഫ് ചെയ്യും. കഅന്ന അലാ റാസിഹിം അത്തൈർ ഖുശ്ശഅ. അവരുടെ തഖ്വ കാരണം, അവരുടെ ഖുശൂഉ കാരണം അവരുടെ തലയിൽ ഒരു പക്ഷി ഇരുന്നത് പോലെയായിരുന്നു. എന്ന് പറഞ്ഞാൽ അവർക്ക് അത്രയും അധികം പേടിയോടുകൂടിയാണ് അവർ തവാഫ് ചെയ്തത്. ഇന്നെന്താ അവസ്ഥ? ഇന്ന് ഉംറ ടൂറാണ്, ഇന്ന് ഉംറ ടൂറാണ്. അവിടെ നിങ്ങൾ പോയാൽ കാണാം, ധാരാളം ആൾക്കാർ തവാഫ് ചെയ്യുമ്പോൾ അവിടുന്ന് ഫോട്ടോ എടുക്കുന്നു, ഇത്തരത്തിൽ ഹറാമുകളിൽ സമയം ചെലവഴിക്കുന്നു. നമ്മൾ ചിന്തിക്കുക പ്രിയപ്പെട്ടവരെ, ഇങ്ങനെയാണോ നമ്മൾ ഇബാദത്ത് ചെയ്യേണ്ടത്? ഞാൻ കേവലം പറഞ്ഞത് ഒരു നമസ്കാരത്തിന്റെ ഉദാഹരണം അല്ലെങ്കിൽ ഒരു നോമ്പിന്റെ ഉദാഹരണമാണെങ്കിൽ എല്ലാ ഇബാദത്തുകളിൽ നമ്മളത് ചിന്തിച്ചു നോക്കുക. നമ്മുടെ ഓരോരോ ഇബാദത്തുകളും നമ്മൾ എത്രത്തോളം അള്ളാഹു സുബ്ഹാനഹു വതആലക്ക് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിൽ സ്വഹാബത്തിനെ നമ്മൾ മുറുകെ പിടിക്കുക, സ്വഹാബത്തിന്റെ മാർഗത്തിലേക്ക് നമ്മൾ മടങ്ങുക. ഒരു ഉദാഹരണം കൂടി പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്താം. ജനാസയുടെ വിഷയം, നമ്മളെല്ലാവരും ജനാസ പിൻപറ്റാൻ വേണ്ടി പോകാറുണ്ട്. ചില സമയങ്ങളിലൊക്കെ ജനാസയുടെ പിറകെ നമ്മൾ പോവാറുണ്ട്. അവരുടെ അവസ്ഥ എന്തായിരുന്നു സഹാബത്തിനെ സംബന്ധിച്ചിടത്തോളം? ഇമാം അഹ്മദ് റഹിമഹുള്ള പറയുന്നു, ഇൻ കുന്നാ ലനഹ്ദുറുൽ ജനാസ ഫമാ നദ്രി മൻ നുഅസ്സി മിനൽ ഖൗം. ചില സമയത്ത് മരിച്ച ജനാസയുടെ അരികിലേക്ക് നമ്മൾ പോയാൽ അവരുടെ കുടുംബക്കാരേതാണെന്ന് നമ്മൾക്ക് മനസ്സിലാവാറില്ലായിരുന്നു. കാരണം എല്ലാവരും അത്രയും ഖേദത്തിലായിരിക്കും, എല്ലാവരും വിഷമത്തിലായിരിക്കും. ഖാല ഇബ്രാഹിം അന്നഹൈ, ഇബ്രാഹിം അന്നഹൈ റഹിമഹുള്ള പറയുന്നു, കാനൂ ഇദാ ഷഹിദുൽ ജനാസ ഉറിഫ ദാലിക ഫീഹിം തലാസൻ. ഒരു ജനാസയിൽ അവർ പങ്കെടുത്താൽ മൂന്ന് ദിവസം അവരുടെ ജീവിതം അങ്ങനെയായിരിക്കും. എന്ന് പറഞ്ഞാൽ മൂന്ന് ദിവസം അവർ മൊത്തം വിഷമത്തിലായിരിക്കും. എപ്പോഴും അവരുടെ ജീവിതം ഖൈറും സ്വലാഹും തന്നെയാണ്. പക്ഷേ ഒരു ജനാസയിൽ പങ്കെടുത്തു കഴിഞ്ഞാൽ ആ മൂന്ന് ദിവസം അവർ അത്രയും അധികം വിഷമത്തിലായിരിക്കുമെന്ന് ഇബ്രാഹിം അന്നഹൈ റഹിമഹുള്ള പറയുന്നു. അതെന്തുകൊണ്ടാണ് പ്രിയപ്പെട്ടവർ നമ്മൾക്ക് ഇതൊന്നും ഒന്നും പേടിയില്ലാത്തത്? നമ്മൾ ഇന്ന് തെറ്റുകളെ നിസ്സാരമായി കാണാൻ തുടങ്ങി. നമ്മുടെ മുന്നിൽ വെച്ച് ആൾക്കാർ ശിർക്ക് ചെയ്താലും, ആൾക്കാർ കുഫർ ചെയ്താലും, ആൾക്കാർ ബിദഅത്ത് ചെയ്താലും, അത് നമ്മുടെ മക്കളാണെങ്കിലും കുടുംബക്കാരാണെങ്കിലും അവർക്ക് തിരുത്തി കൊടുക്കണമെന്നൊരു ബോധം ഇന്ന് നമ്മൾക്കില്ല. തെറ്റുകളെ നമ്മൾ നിസ്സാരമായി കാണാൻ വേണ്ടി തുടങ്ങി. മഹാനായ അനസ് ഇബ്നു മാലിക് അൻസാരി റളിയല്ലാഹു അൻഹു പറയുന്നത് പോലെ, ഇന്നകും ലതഅമലൂന അഅമാലൻ, നിങ്ങൾ ചില കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. ഹിയ അദഖു ഫീ അയുനികും മിനൽ ശഅർ, ആ കാര്യങ്ങളൊക്കെ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു മുടിയുടെ വില പോലും നിങ്ങൾ നൽകുന്നില്ല. ഇൻ കുന്നാ ലനഉദ്ഹ അലാ അഹദിൻ നബിയ്യ സല്ലല്ലാഹു അലൈഹി വസല്ലം മിനൽ മുബിഖാത്. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിൽ ഈ കാര്യങ്ങളൊക്കെ വളരെ ഗൗരവപൂർവമാണ് നമ്മൾ മനസ്സിലാക്കിയിരുന്നത്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമ്മൾ ചിന്തിച്ചു നോക്കിയേ, ഇന്നലെ നടന്ന സംഭവം, ഇന്നലെ ഇവിടെ ഗ്രഹണം സംഭവിച്ചു, ഗ്രഹണം സംഭവിച്ചു. സഹാബത്തിന്റെ അവസ്ഥ എന്തായിരുന്നു? സഹാബത്ത് ഗ്രഹണം കണ്ട ഉടൻ പള്ളിയിലേക്ക് ഓടിപ്പോയി നമസ്കരിച്ചു. ഗ്രഹണം മാറുന്നതുവരെ നമസ്കാരത്തിലും തക്ബീറിലും തഹലീലുമായി അവർ സമയം ചെലവഴിച്ചു. നമ്മൾ ഇന്നലെ എന്തായിരുന്നു? ഓരോരുത്തർക്കും അവരവരുടെ അവസ്ഥ അറിയാലോ. നമ്മുടെ നാട്ടിലൊക്കെ പല ആൾക്കാരെ നമ്മൾ കണ്ടിരുന്നു. അത് നോക്കാനുള്ള തിരക്കിലാണ് എന്താണ് നടക്കുന്നതെന്ന് മനസ്സിലാക്കാനുള്ള തിരക്കിലാണ്. അതിനുവേണ്ടി പല ആൾക്കാരും പല സൗകര്യങ്ങളും ഒരുക്കിക്കൊടുക്കുന്നു. പ്രിയപ്പെട്ടവരെ, അള്ളാഹു സുബ്ഹാനഹു വതആല ഗ്രഹണം നൽകുന്നത് മനുഷ്യരെ പേടിപ്പിക്കാനാണ്. ഇൻദാറും മിൻ അല്ലാഹ് എന്നാണ് അള്ളാഹു സുബ്ഹാനഹു വതആലയുടെ പ്രവാചകൻ പറഞ്ഞത്. അള്ളാഹു നമ്മളെ പേടിപ്പിക്കുന്നതാണ്. യുഹവ്വിഫുല്ലാഹു ബിഹിമാ ഇബാദ, ഗ്രഹണം വെച്ചുകൊണ്ട് അള്ളാഹു നമ്മളെ പേടിപ്പിക്കുന്നു. ആഖിറത്തിനെ സംബന്ധിച്ച് ബോധമുണ്ടാക്കാൻ, മരണത്തിനെ സംബന്ധിച്ച് ബോധമുണ്ടാക്കാൻ. ഇതൊക്കെയാണ് സഹാബത്തിന്റെ ജീവിതം. സഹാബികൾ ഗ്രഹണം കണ്ടയുടൻ അവർ പള്ളിയിലേക്ക് ഓടുമായിരുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ അവർ നമസ്കരിക്കുമായിരുന്നു. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഇനിയും നമ്മൾ പഴയ പോലെ ജീവിക്കാൻ പാടില്ല. നമ്മൾ പഠിക്കണം സഹാബത്തിനെ സംബന്ധിച്ച്, എങ്ങനെ അവർ ജീവിച്ചു, എങ്ങനെയാണ് അവർ നടന്നത്, എങ്ങനെയാണ് അവർ കച്ചവടം നടത്തിയത്. എല്ലാ മേഖലയിലും അവർ നമ്മൾക്ക് ഉദാഹരണമാണ്. എല്ലാ മേഖലയിലും എല്ലാ കാര്യത്തിലും അവർ നമ്മൾക്ക് പഠിപ്പിച്ചു തന്നു. ഇമാം ഇബ്നുൽ ഖയ്യിം റഹിമഹുള്ള അദ്ദേഹത്തിന്റെ മീമിയിൽ പറഞ്ഞതുപോലെ, ഉലൈക അസ്ഹാബുൻ നബിയ്യ വഹിസ്ബുഹു വലൗലാഹുമു മാ കാന ഫിൽ അർദി മുസ്ലിമു. അവരാണ് അല്ലാഹു സുബ്ഹാനഹു വതആലയുടെ പ്രവാചകന്റെ ഹിസ്ബ്, സൈന്യം. വലൗലാഹുമു മാ കാന ഫിൽ അർദി മുസ്ലിമു, അവരെങ്ങാനും ഇല്ലായിരുന്നെങ്കിൽ ഈ ദുനിയാവിൽ ഒരൊറ്റ മുസ്ലിം പോലും ഉണ്ടാവില്ലായിരുന്നു. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, സഹാബത്തിനെ സംബന്ധിച്ച് പഠിക്കുക, അവരുടെ മാർഗത്തിലേക്ക് നമ്മൾ മടങ്ങുക, സഹാബത്തിലേക്ക് മടങ്ങുക. അത് മാത്രമാണ് നമ്മൾക്ക് വിജയം. അതുകൊണ്ട് ഇന്ന് തീരുമാനമെടുക്കുക, ഇൻഷാ അല്ലാ എല്ലാ ദിവസവും ഒരു സഹാബിയുടെ ചരിത്രമെങ്കിലും ഞാൻ വായിക്കും, അല്ലെങ്കിൽ എല്ലാ ആഴ്ചയിലും ഒരു സഹാബിയുടെ ചരിത്രമെങ്കിലും ഞാൻ വായിക്കും എന്ന് പറഞ്ഞുകൊണ്ട് ആ ഒരു തീരുമാനമെടുത്തുകൊണ്ട് ഓരോരോ ദിവസം അബൂബക്ർ റളിയല്ലാഹു അൻഹു മുതൽ നമ്മൾ തുടങ്ങുക. അല്ലെങ്കിൽ ഒരാഴ്ച ഒരു സഹാബി, ഒരു മാസത്തിൽ 4 സഹാബി മതി. ഒരു മാസത്തിൽ 4 സഹാബികളെങ്കിലും ഏറ്റവും ചുരുങ്ങിയത് അബൂബക്ർ റളിയല്ലാഹു അൻഹുവിന്റെ ചരിത്രം, ഉമറിന്റെ ചരിത്രം, ഉസ്മാനിന്റെ ചരിത്രം, അലിയുടെ ചരിത്രം, തൽഹയുടെ ചരിത്രം, ഇങ്ങനെ ഓരോരോ സഹാബത്തിന്റെ ചരിത്രം വെച്ച് പഠിച്ച് അവരുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കുന്ന സ്വഭാവ മൂല്യങ്ങളൊക്കെ നമ്മുടെ ജീവിതത്തിലേക്ക് നമ്മൾ പകർത്തിയാൽ വല്ലാഹി ദുനിയാവിൽ നമ്മൾക്ക് ലഭിക്കുന്നതിന്റെ, ആഖിറത്തിൽ നമ്മൾക്ക് ലഭിക്കുന്ന ഇജ്ജത്തിന് മുമ്പ്, അവിടെ ലഭിക്കുന്ന പ്രതിഫലത്തിന് മുമ്പ്, ഈ ദുനിയാവിൽ നമ്മൾക്ക് വലിയൊരു ശാന്തത അല്ലാഹു സുബ്ഹാനഹു വതആല നൽകും. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, സഹാബത്തിലേക്ക് മടങ്ങുക അല്ലാതെ നമ്മൾക്ക് വിജയിക്കാൻ മറ്റൊരു മാർഗമില്ല. ചില ആൾക്കാർ പറയും, സഹാബത്തിലേക്ക് എന്തിനാ മടങ്ങുന്നത്, ഖുർആനിലേക്കും സുന്നത്തിലേക്കും മടങ്ങിയാൽ പോരെ? അത് വിഡ്ഢിത്തമാണ്. അത് വിഡ്ഢിത്തമാണ്. കാരണം സഹാബികളാണ് ഖുർആൻ നമ്മൾക്ക് എത്തിച്ചു തന്നത്, അവരാണ് ഖുർആൻ നമ്മൾക്ക് പഠിപ്പിച്ചു തന്നത്, താബിഈങ്ങളാണ് ഖുർആൻ നമ്മൾക്ക് പഠിപ്പിച്ചു തന്നത്. അവരിലേക്ക് മടങ്ങാതെ ഖുർആനും സുന്നത്തും മനസ്സിലാക്കാൻ ഒരിക്കലും നമ്മൾക്ക് സാധ്യമല്ല. ഖുർആനും സുന്നത്തുമാണ് അടിസ്ഥാനം, പക്ഷെ അത് മനസ്സിലാക്കേണ്ടത് ഇവരുടെ മാർഗമനുസരിച്ചാണ്. ഇതിനാണ് സലഫിയത്ത് എന്നൊക്കെ പറയുന്നത്. അതല്ലാതെ സലഫിയത്ത് എന്ന് പറയുന്നത് പ്രത്യേക ഒരു വിഭാഗമോ അല്ലെങ്കിൽ പ്രത്യേക ഒരു മാർഗമോ ഒന്നുമല്ല, മറിച്ച് സലഫിയത്ത് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് തന്നെ അതാണ്, ഖുർആനും സുന്നത്തും അവർ മനസ്സിലാക്കിയതുപോലെ മനസ്സിലാക്കുക. അവർക്കെതിരായിട്ട് ഒരു കാര്യം ആര് പറഞ്ഞാലും അത് ഏത് വ്യക്തിയാണെങ്കിലും ഏത് പണ്ഡിതനാണെങ്കിലും നമ്മെ സംബന്ധിച്ചിടത്തോളം അത് പിൻപറ്റാൻ നാം കൽപ്പിക്കപ്പെട്ടിട്ടില്ല. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിൽ ഇന്ന് ആ തീരുമാനമെടുക്കുക, ഇൻഷാ അള്ളാഹ് എന്റെ ജീവിതം ഞാൻ മാറ്റും, സഹാബത്തിലേക്ക് മടങ്ങും, അവർ കാണിച്ചതുപോലെ ജീവിക്കും, ഇനി എനിക്ക് അള്ളാഹു അല്ലാതെ അള്ളാഹുവിനേക്കാളും വലുതായിട്ട് എന്റെ കാഴ്ചപ്പാടിലോ എന്റെ ജീവിതത്തിലോ മറ്റൊന്നുമില്ല എന്നൊരു തീരുമാനം ജീവിതത്തിൽ സ്വീകരിക്കുക. അള്ളാഹു സുബ്ഹാനഹു വ തആല സഹാബത്തിനെ സംബന്ധിച്ച് പഠിക്കുവാനും അവരുടെ മാർഗം മുറുകെ പിടിക്കാനും എനിക്കും നിങ്ങൾക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ അംബിയാഇ വൽ മുർസലീൻ നബിയിനാ മുഹമ്മദിൻ അലൈഹി വഅലാ ആലിഹി അഫ്ളു സ്സലവാത്തി വഅതമ്മു തസ്ലീം അമ്മാ ബഅദ്. പ്രിയപ്പെട്ടവരെ, നേരത്തെ പറഞ്ഞ ഉദാഹരണങ്ങളുടെ കൂട്ടത്തിൽ ഒരു കാര്യം കൂടി, വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം കൂടി പറയാം, നമസ്കാരത്തിന്റെ വിഷയം. നമസ്കാരത്തിനെ സംബന്ധിച്ചിടത്തോളം സഹാബികൾ അവരുടെ ജീവിതത്തിൽ വലിയ സ്ഥാനം നൽകിയിരുന്നു, വലിയ സ്ഥാനം. ധാരാളം ഹദീസുകളൊക്കെ ആ വിഷയത്തിൽ വന്നിട്ടുണ്ട്. അതൊന്നും പറയാതെ ഒന്ന് രണ്ട് സംഭവങ്ങൾ മാത്രം പറയാം. മഹാനായ ഉമർ ബിൻ അൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ഒരു ദിവസം അദ്ദേഹത്തിന്റെ തോട്ടത്തിലേക്ക് പോയി. അദ്ദേഹം തിരിച്ചു വരുന്ന സമയമായപ്പോഴേക്കും അസ്ർ നമസ്കാരത്തിന്റെ ജമാഅത്ത് കഴിഞ്ഞു. അദ്ദേഹം അത് കണ്ട ഉടൻ പറഞ്ഞു, ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ ഫാതത്നി സ്വലാത്തുൽ അസ്രി ഫീ ജമാഅ. എനിക്ക് അസ്ർ നമസ്കാരത്തിന്റെ ജമാഅത്ത് നഷ്ടപ്പെട്ടു. അദ്ദേഹം അതിന് പ്രായശ്ചിത്തം ചെയ്ത എന്താണെന്നറിയോ? അദ്ദേഹത്തിന്റെ തോട്ടം അള്ളാഹുവിന്റെ മാർഗത്തിൽ സദഖ ചെയ്തു. നിങ്ങൾ ചിന്തിച്ചു നോക്കിയേ എത്രമാത്രമുണ്ട് അദ്ദേഹത്തിന്റെ ഈമാൻ, എത്രമാത്രമുണ്ട് പ്രിയപ്പെട്ടവരെ ഉമറിന്റെ ഈമാൻ റളിയല്ലാഹു അൻഹു. എന്തുകൊണ്ടാണ് അദ്ദേഹം ചെയ്തത്? ദുനിയാവിന് അവരൊരു വിലയും നൽകിയിരുന്നില്ല, ദുനിയാവിന് ഒരു മഹത്വവും അവർ നൽകിയിരുന്നില്ല. അതായിരുന്നു സഹാബത്തിന്റെ ജീവിതം. മഹാനായ അബ്ദുല്ലാഹി ബിൻ മസ്ഊദ് റളിയല്ലാഹു അൻഹു പറയുന്നു, പ്രവാചകന്റെ കാലഘട്ടത്തിൽ ജമാഅത്ത് നമസ്കാരം ഒഴിവാക്കിയിരുന്നത് രണ്ടാലൊരു വിഭാഗക്കാർ മാത്രമാണ്. ഒന്നിക്കൽ അൽ മരീദ്, രോഗി, കാരണം അവന് ശരീഅത്ത് കാരണം നൽകിയിട്ടുണ്ട്. രണ്ടാമത്തേതാരാണ് മുനാഫിഖ്, കപടവിശ്വാസി. കപടവിശ്വാസിയും രോഗിയുമല്ലാതെ സ്വഹാബത്തിന്റെ കാലഘട്ടത്തിൽ ഒരാൾ പോലും ജമാഅത്ത് നമസ്കാരം ഒഴിവാക്കാറില്ലായിരുന്നു. ഇനി നമ്മൾ ചിന്തിച്ചു നോക്കിയാൽ നമ്മുടെ ജമാഅത്തിന്റെ അവസ്ഥ എന്താ? ഇവിടെ ഇരിക്കുന്ന ആൾക്കാരിൽ എത്ര ആൾക്കാർ സുബഹ് നമസ്കാരം ജമാഅത്തായിട്ട് നമസ്കരിച്ചിട്ടുണ്ട്? കുറ്റപ്പെടുത്താനല്ല, നമ്മൾ ചിന്തിച്ചു നോക്കുക എത്രത്തോളം പ്രിയപ്പെട്ടവരെ ജമാഅത്ത് നമസ്കാരം നമ്മൾ ജീവിതത്തിൽ ശ്രദ്ധിക്കുന്നുണ്ട്. ചില ആൾക്കാർ ഇങ്ങനെ നസീഹത്തൊക്കെ കേൾക്കുമ്പോൾ പറയും, ഇതൊക്കെ പലപ്പോഴും കേൾക്കുന്നതല്ലേ, കേൾക്കുന്നത് തന്നെയായിരിക്കും, പക്ഷേ അള്ളാഹുവിന്റെ മുന്നിലെത്തിയാലാണ് നമ്മൾക്ക് ഇതിന്റെ ഗൗരവം മനസ്സിലാക്കുക. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, സഹാബത്തിനെ സംബന്ധിച്ചിടത്തോളം യുദ്ധത്തിൽ പോലും അവർ ജമാഅത്ത് ഒഴിവാക്കിയിരുന്നില്ല, യുദ്ധത്തിൽ പോലും അവർ ജമാഅത്തായി നമസ്കരിച്ചിരുന്നു. നിങ്ങൾ ചിന്തിച്ചു നോക്കിയേ എത്ര അവസ്ഥയാ. യുദ്ധത്തിൽ പോലും ജമാഅത്ത് ഒഴിവാക്കിയിരുന്നില്ല സഹാബികൾ. നമ്മൾ ഇന്ന് ചെറിയ കാരണങ്ങൾ, ചില ആൾക്കാർ കാരണമില്ലാതെ ഉറക്കിന്റെ പേരൊക്കെ പറഞ്ഞുകൊണ്ട് ജമാഅത്ത് ഒഴിവാക്കുമ്പോൾ അള്ളാഹുവിനെ കണ്ടുമുട്ടുമെന്നൊരു ബോധം സദാസമയം മനസ്സിലുണ്ടാവുക. അതേപോലെ തന്നെ ഉണർത്താനുള്ള മറ്റൊരു കാര്യം, ജുമാ നമസ്കാരത്തിന്റെ വിഷയം. നമ്മളിവിടെ ജുമാ ഖുത്ബ തുടങ്ങുന്ന സാഹചര്യത്തിൽ അഞ്ചോ ആറോ സഫുകൾ മാത്രമേ ഉള്ളൂ. ഒരുപക്ഷെ തിരക്കുള്ളത് കൊണ്ടായിരിക്കാം പല ആൾക്കാരും പിന്തിയത്. പക്ഷേ പ്രിയപ്പെട്ടവരെ, അള്ളാഹു നമ്മളെ പഠിച്ചിരിക്കുന്ന ലക്ഷ്യം നമ്മൾ മറന്നുകൊണ്ട് ജീവിക്കാൻ പാടില്ല. അങ്ങനെ നമ്മൾ ജീവിച്ചാൽ അതിന്റെ കുറവ് ഓരോരുത്തർക്കും തന്നെയാണ്. ആരാണോ അങ്ങനെ ചെയ്യുന്നത് അവർക്കാണ് അതിന്റെ കുറവ്. ഞാനും നിങ്ങളും അള്ളാഹുവിനെ എല്ലാവരും ധിക്കരിച്ചുകൊണ്ട് നടന്നാൽ അള്ളാഹുവിനൊന്നും സംഭവിക്കാനില്ല. യാ അയ്യുഹൻ നാസു അൻതുമുൽ ഫുഖറാഉ ഇലല്ലാഹ് വല്ലാഹു ഹുവൽ ഗനിയുൽ ഹമീദ്. അള്ളാഹു സുബ്ഹാനഹു വ തആല സ്വയം പര്യാപ്തനാണ്, അള്ളാഹുവിന് ഒരാളുടെയും ആവശ്യമില്ല. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമ്മൾ അമൽ ചെയ്താൽ അതിന്റെ പ്രതിഫലം നമ്മൾക്ക് തന്നെയാണ്. അതുകൊണ്ട് ജുമാ ഖുത്ബ എന്നുള്ളത് വാജിബാണ്, നിർബന്ധമായും പങ്കെടുക്കാം. അതിന്റെ തുടക്കം മുതൽ പങ്കെടുക്കുക എന്നുള്ളത് നിർബന്ധമാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, കുറ്റപ്പെടുത്താനല്ല, നമ്മൾ മനസ്സിലാക്കണം നമ്മുടെ ഈമാനിന്റെ കുറവ്. ഒരു 5 മിനിറ്റ് മുമ്പ് അല്ലെങ്കിൽ ഒരു 10 മിനിറ്റ് മുമ്പ് വന്നാൽ നമ്മൾക്ക് എന്ത് സംഭവിക്കാനാണ്? എത്ര വലിയ പ്രതിഫലമാണ് അള്ളാഹുവിന്റെ മസ്ജിദിൽ ഇരിക്കുമ്പോൾ നമ്മൾക്ക് ലഭിക്കുക. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ഉദ്ധരിച്ച ഹദീസിലുള്ളതുപോലെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അഹബ്ബുൽ ബുഖാഇ ഇലല്ലാഹി മസാജിദുഹാ. ഈ ദുനിയാവിൽ അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട സ്ഥലങ്ങൾ മസാജിദുകളാണ്, പള്ളികളാണ്. എത്രയോ സൗകര്യങ്ങൾ അൽഹംദുലില്ലാഹ് നമ്മൾക്ക് ഇവിടെ ഇരിക്കാനുണ്ട്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഇനിയെങ്കിലും ഈ ഒരു വിഷയം ഗൌരവത്തിലെടുക്കുക. ജുമാഅ ഖുത്ബയിൽ യാതൊരു കാരണവശാലും താമസിക്കാൻ ഒരു മുസ്ലിമിനും അനുവാദമില്ല, ശർഈയായ കാരണത്തിനൊഴികെ. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഈ ഒരു വിഷയം ഗൌരവത്തിലെടുക്കുക. അതേപോലെ തന്നെ ഉണർത്താനുള്ള മറ്റൊരു കാര്യം, ഏതാനും ദിവസങ്ങൾ കൂടി കഴിഞ്ഞാൽ പുതിയൊരു വർഷം ആരംഭിക്കുകയാണ്. പല ആൾക്കാർക്കിടയിലും പ്രത്യേകിച്ച് മുസ്ലിം ചെറുപ്പക്കാർക്കിടയിൽ കാണുന്ന ഒരു കാര്യമാണ് പുതിയ വർഷം വരുമ്പോൾ അതിന്റെ ആശംസകൾ നേരുക എന്നുള്ളതൊക്കെ. ഇതൊന്നും ശരിയാത്തുൽ ഇസ്ലാം അനുവദിക്കുന്ന കാര്യങ്ങളല്ല പല കാരണത്താലും. ഒന്നാമത്തേത്, ഈ വർഷം പറയുന്നത് ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ജനനവുമായി ബന്ധപ്പെട്ടാണ്. നിങ്ങൾക്കറിയാമായിരിക്കാം, ഈസാ നബി അലൈഹിസ്സലാമിന്റെ ജനനവുമായി ബന്ധപ്പെട്ടാണ് മീലാദി വർഷം കണക്കുകൂട്ടുന്നത്. അത് തന്നെ തെറ്റാണ്. ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം ജനിച്ചത് തണുപ്പ് കാലത്തായിരുന്നില്ല. പരിശുദ്ധമായ ഖുർആൻ വളരെ വ്യക്തമായിട്ട് പറയുന്നത് പോലെ ചൂടുകാലത്താണ് ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം ജനിച്ചത്. രണ്ടാമത്തെ കാര്യം, മുസ്ലിമുകളെ സംബന്ധിച്ചിടത്തോളം അവർ നോക്കാനും ജീവിതത്തിൽ കൊണ്ടുവരാനും കൽപ്പിക്കപ്പെട്ടത് ഹിജിറിയായ കലണ്ടറാണ്, ഹിജിറിയായ ഡേറ്റ് ആണ്. അതല്ലാതെ ഈ ഡേറ്റുകളല്ല. ഇത് നമ്മുടെ നാട്ടിൽ നിന്ന് പ്രചാരണത്തിലുണ്ടെങ്കിലും അത് ഉപയോഗിക്കാം, തെറ്റല്ല. പക്ഷേ മുസ്ലിമുകളെ സംബന്ധിച്ചിടത്തോളം അവരെ ഏറ്റവും അധികം സ്ഥാനം നൽകേണ്ടത് ഹിജിറിയായ കലണ്ടറുകൾക്കാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഇത്തരത്തിലൊരു ആഘോഷം ഒരിക്കലും ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം അനുവദനീയമല്ല. അത് മുസ്ലിമുകളായ ആൾക്കാർ ആരംഭിച്ചതുമല്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, മൻ തശബ്ബഹ ബിഖൗമിൻ ഫഹുവ മിൻഹും, ആരെങ്കിലും ഒരു സമുദായത്തോട് സാദൃശ്യപ്പെട്ടാൽ അവൻ അവരിൽ പെട്ടവനായി. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ആരെങ്കിലും ഉണ്ടാക്കിയ ആഘോഷങ്ങൾ നമുക്ക് വേണ്ട. നമ്മെ സംബന്ധിച്ചിടത്തോളം ഇസ്സത്തോടെ അള്ളാഹു നൽകിയിരിക്കുന്ന ആഘോഷങ്ങളുണ്ട്. ഈദുൽ ഫിത്റും ഈദുൽ അദ്ഹയും അതല്ലാത്ത ആഘോഷങ്ങളും നമുക്ക് അനുവദിച്ചു തന്നിട്ടുണ്ട്. ഈദായിട്ട് നമ്മൾ കൊണ്ടാടുന്നില്ല എങ്കിൽ, ഇത് നമ്മുടെ നാട്ടിൽ പല ആൾക്കാരും പുതിയ വർഷമൊക്കെ ഈദായിട്ട് കൊണ്ടാടുന്നതാണ്. ഈദ് എന്ന് പറഞ്ഞാൽ എല്ലാ വർഷവും ആവർത്തിച്ച് വരുന്ന സംഗതികൾക്കാണ് ശരിയാത്തിൽ ഈദ് എന്ന് പറയുക. അതുകൊണ്ട് അത്തരത്തിലുള്ള ആഘോഷങ്ങൾ ഒരിക്കലും ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം അനുവദിക്കപ്പെട്ട കാര്യമല്ല. അള്ളാഹുവിന്റെ ദീൻ വളരെ വ്യക്തമാണ്, അത് മുറുകെ പിടിച്ചാൽ അതിന്റെ പ്രതിഫലവും നമ്മൾക്കാണ്. അതുകൊണ്ട് മുസ്ലിമിന്റെ ഇസ്സത്ത് ഒരു കാരണവശാലും കൈവിടാൻ പാടില്ല. അതെപ്പോഴും മുറുകെ പിടിച്ചുകൊണ്ട് ജീവിക്കുക. അല്ലാഹു സുബ്ഹാനഹു വതആല ഖൈർ ജീവിതത്തിൽ ഉൾക്കൊണ്ടുകൊണ്ട്, എല്ലാവിധ ഹക്കും ജീവിതത്തിൽ ഉൾക്കൊണ്ടുകൊണ്ട് ജനങ്ങൾക്കത് പറഞ്ഞുകൊടുക്കാനും ജനങ്ങളിലേക്ക് ഖൈർ എത്തിക്കാനും എനിക്കും നിങ്ങൾക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അല്ലാഹുമ്മ അഇസ്സൽ ഇസ്ലാമ വൽ മുസ്ലിമീൻ, അല്ലാഹുമ്മ അഇസ്സൽ ഇസ്ലാമ വൽ മുസ്ലിമീൻ വഅദില്ല അശ്ശിർക വൽ മുശ്രികീൻ വഅദില്ല അശ്ശിർക വൽ മുശ്രികീൻ. അല്ലാഹുമ്മ ദമ്മിർ അഅദാഅക വഅദാഅദ്ദീൻ, اللهم دمر اعداءك واعداء الدين. اللهم من ارادنا بشر وفتنه فاشعله في نفسه. اللهم من ارادنا بشر وفتنه فاشغله في نفسه واجعل تدبيره تدميره يا قوي يا عزيز. اللهم انصر اخواننا المستضعفين في كل مكان. اللهم انصر اخواننا المستضعفين في كل مكان. اللهم عليك باعداء الاسلام. اللهم انا نجعلك في نحورهم ونعوذ بك من شرورهم. اللهم انا نجعلك في نحورهم ونعوذ بك من شرورهم. وصلى الله على محمد وعلى اله وصحبه وسلم. سبحانك اللهم وبحمدك وتبارك اسمك ولا اله غيرك.